ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. سهودرنا لي ഇങ്ങനെ ഒരു വിശദീകരണം നമ്മൾ നടത്താനുള്ള കാരണം, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾ അവർ മുമ്പേ ചെയ്തു വരുന്നതാണ്, മാസപ്പിറവി അത് കാണേണ്ടതില്ല, കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളശാസ്ത്ര കണക്കുകൾ ന്യൂമൂൺ ഉണ്ടായിട്ടുണ്ട്, പുതിയ ചന്ദ്രൻ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ നോമ്പായി പെരുന്നാളായി നോക്കുക എന്നൊരു പരിപാടിയില്ല. വേറെ കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീനും അത് പിളർന്ന് കഷ്ണങ്ങളായിട്ടുള്ള പല കഷ്ണങ്ങളും പറഞ്ഞു വരുന്നൊരു രീതിയുണ്ട്. മുമ്പേ ഗോളശാസ്ത്ര കണക്കുകൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കണ്ടില്ല, പിന്നെ കണ്ടു എന്ന് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കേണ്ടതില്ല എന്നാണ് നദ്വത്തുൽ മുജാഹിദീൻ കൊണ്ട് പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് അതിൽ പല തകരാറുകളും മനസ്സിലാക്കുകയും തകരാറുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നന്നാവാൻ വേണ്ടിയാണ് പുറത്തു വന്നത് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്ത ചില ആളുകൾ, അവരും ബാക്കി പല വിഷയങ്ങളിലും എന്ന പോലെ ഇതിലും മാതൃസംഘടനയുടെ പ്രോട്ടസ്റ്റാണ്. പഴയ ഏതിൽ നിന്നാണോ വന്നത് അതങ്ങനെ തന്നെ, ഒരു വ്യത്യാസമില്ല. ചില എന്താണ് ചില കാര്യകാരണ ബന്ധങ്ങളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ചില ഭൗതികത്തിലും അഭൗതികത്തിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാത്തിലും എന്താണോ നദ്വത്തുൽ മുജാഹിദീൻ പറഞ്ഞു വന്ന ബാഫിലുകൾ അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്ന ശൈലിയാണ് നമ്മൾ നല്ലത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിഭാഗവും ഇപ്പൊ കൊണ്ടുപോകുന്നത്. ആ പ്രതീക്ഷയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇപ്പൊ തീരെ ബാക്കിയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചാലല്ലാതെ. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എന്താണ് ഈ മാസപ്പിറവി? മുസ്ലിമീങ്ങളുടെ ഫിത്രത്തിലുള്ള കാര്യമാണ്. മുസ്ലിമീങ്ങളൊക്കെ ഈ ഇങ്ങനത്തെ കുറെ പുതിയ കാര്യങ്ങൾ ഒന്നും മനസ്സിൽ കയറാത്ത മുസ്ലിമീങ്ങൾക്ക് പണ്ടു പണ്ടേ അറിയാവുന്ന കാര്യമാണ് മാസം നോക്കി കാണലാണ്. മാസം അതായത് ചന്ദ്രനെ ഹിലാലിനെ നോക്കലാണ് 29 ദിവസം അന്ന് കഴിഞ്ഞ അന്നത്തെ രാത്രി. അത് കണ്ടില്ലേ, കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കി പിന്നീട് പുതിയ മാസം ആരംഭിക്കുകയാണ്. ഇത് സെലീമായ ഇങ്ങനെയുള്ള സംഘടനകളുടെ നൂലാമാലകളൊന്നും തലയിൽ കയറാത്ത എല്ലാവർക്കും കണ്ടുകൊണ്ടേ അറിയാവുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ വക മുൻകൂട്ടിയുള്ള പ്രഖ്യാപനങ്ങൾ കാണുമ്പോൾ പല ആളുകളും അന്തപ്പെടുന്നത്. ഈ വിഷയത്തിൽ എന്താണ് ഹഖ് എന്ന് ചുരുങ്ങിയ നിലക്ക് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാം അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ, അഹ്ലു സുന്നയുടെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ ഇമാമാണെന്ന് പറയാവുന്ന മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഒരു വിശദീകരണം അത് വായിച്ച് നമുക്ക് തുടങ്ങാം. അതിന്റെ ബർക്കത്തുണ്ടാകട്ടെ. നമ്മുടെ ഇഖ്ലാസിന് നമ്മുടെ സംസാരത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ മഹാന്മാരായ ഈ വക ഉലമാക്കളുടേത് വായിക്കും ഇൻഷാഅള്ളാ. അതിന്റെ ബർക്കത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇബ്നു ബാസ് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاه والسلام على عبد الله ورسوله محمد وعلى اله واصحابه والتابعين لهم باحسان الى يوم الدين. اما بعد، فقد كثر الكلام حول العمل بالحساب الفلكي في دخول شهر رمضان وخروجه وتحديد الاعياد. فقد كثر الكلام ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. حول العمل നമ്മൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച്, ബിൽ ഹിസാബിൽ ഫലകി, ഗോളശാസ്ത്രം, ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം, ഫിദുഖൂലി ശഹ്രി റമദാൻ വഖുറൂജ്, റമദാൻ വരുന്നതിനും പോകുന്നതിനും, അതായത് റമദാൻ പിറവിയുടെ വിഷയത്തിലും ശവ്വാൽ പിറവിയുടെ വിഷയത്തിലും, തഹ്ദീദുൽ അയ്യാദ്, ഈദുകൾ പെരുന്നാളുകൾ തീരുമാനിക്കുന്ന വിഷയത്തിലും ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, ഇദാഹൽ ഹുക്മി وبيانه لعامة الناس في هذه البلاد وغيرها. ഈ നാട്ടിലും അഥവാ മംലകത്തുൽ അറബിയ സൗദിയ, സൗദി അറേബ്യയിലും പുറത്തുള്ള സാധാരണക്കാർക്ക് വേണ്ടി, ആമത്തുൽ നാസിന് വേണ്ടി ഇത് വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ലിയകൂനു അലാ ബസീറത്തിൻ ഫി ഇബാദതിഹിം റബ്ബിഹിം, അവർ അവരുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ബസീറത്തോടെ ഇബാദത്ത് ചെയ്യട്ടെ. ബസീറത്തോടെ അഥവാ വ്യക്തമായ ഉൾക്കാഴ്ചയോടെ, ഇൽമോടെ ഇബാദത്ത് ചെയ്യട്ടെ. ഖഫൂലു വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിനോട് തൗഫീഖ് തേടിക്കൊണ്ട് ഞാൻ ഇതാ തുടങ്ങുന്നു. ശ്രദ്ധിക്കുക, ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല അല്ലഖ ബിൽ ഹിലാലി അഹ്കാമൻ കസീറത, അല്ലാഹു റബ്ബുൽ ആലമീൻ ഹിലാലുമായി പല വിധികളും, ഹിലാലിനെ ബന്ധപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ആലമീൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. كالصوم والحج والأعياد والعدد والإيلاء وغيرها. نوم برنالو ما ترى الله صوم نوم بولي والحج حج بولي والأعياد عيد قل بولي والعدد عيد قل عداد يريكنا له برتاو إن مارنا برتال تحديد أدو بولي برتاو طلاق جلية لعيد ومد فإذا ما سنو كتان ساندر ما سنو كتان هلال وذكرنا دون അത് ഒരു മാസം കഴിഞ്ഞത് ചെറുതായി ഇല്ലാതായി പോകുന്നത് പിന്നെ വീണ്ടും അങ്ങനെ. അതാണ് ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും, തലാഖ് ചൊല്ലുകയാണെങ്കിൽ 3 ശുദ്ധികാലം, 3 ആർത്തവം ഉണ്ടാകുന്ന സമയം. ഇനി ആർത്തവം ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ, ആർത്തവം നിന്ന സ്ത്രീകളും ആർത്തവം തുടങ്ങാത്ത സ്ത്രീകളുമാണെങ്കിൽ 3 മാസം. ഇതാണ് ഐദ്യതൊക്കെ ഏതോ കിട്ടാൻ ഈ മറ്റേ കലണ്ടർ നോക്കിയിട്ടല്ല, ജനുവരി ഫെബ്രുവരി കലണ്ടർ നോക്കിയിട്ടല്ല, മറിച്ച് ഹിലാല് നോക്കിയിട്ടാണ്. അതുപോലെ ഇല, ഇല എന്നാൽ ഭാര്യമാരെ കുറച്ചുനാളത്തേക്ക് ഞാൻ അവരെ സമീപിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്, ഖുർആൻ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളത്. സ്ത്രീകളുമായി ഇല നടത്തുന്ന ആളുകൾ 4 മാസം കാത്തിരിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്തത് ലിഅന്നൽ ഹിലാല, കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതിനൊക്കെ നമുക്ക് ഹിലാല ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്, ചന്ദ്രൻ അടിസ്ഥാനമാക്കി ഇതൊക്കെ നമുക്ക് അല്ലാഹു ഏർപ്പെടുത്തി തന്നിട്ടുള്ളത്. മശ്ഹൂദുൽ മർഇയും ബിൽ അബ്ഹാർ, അത് നമുക്ക് ഏവർക്കും കാണാൻ പറ്റുന്ന നിലക്കാണ് ചന്ദ്രനുള്ളത്. ومن اصح المعلومات ما شهد بالابصار കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിവരങ്ങളിൽ ഏറ്റവും ശരിയായതുമാണ്. ولان رسول الله صلى الله عليه وسلم جعل الحكم بالهلال معلقا على الرؤيه وحدها نبي صلى الله عليه وسلم ഹിലാലിനെ ഹിലാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് റുഖ്യ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്താണ് റുഖ്യ? കണ്ണുകൊണ്ട് കാണാൻ, കണ്ണുകൊണ്ട് കാണുക എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. لانها الامر الطبيعي الظاهر الذي يستطيعه عامه الناس കാരണം അതാണ്. ഏത് സാധാരണക്കാരനും ഏത് നാട്ടുകാരനും ഒരു കലണ്ടർ ഒരു ക്ലോക്കും ഒന്നുമില്ലാത്ത കാലത്തായാലും നാട്ടിലായാലും ഏവർക്കും പറ്റുന്ന കാര്യതാണ്. ഇസ്ലാമിലെ കാര്യം അങ്ങനത്തേതാണ്, ഏവർക്കും സാധിക്കുന്നത് അത് നോക്കിയിട്ട് മനസ്സിലാക്കലാണ്. فلا يحصل ليس على احد في امر دينه كما قال صلى الله عليه وسلم. അതുകൊണ്ട് ഒരു ഹറജും ദീനിൽ ഒരു ഹറജ് ഒരു പ്രയാസവും ഒരാൾക്കും ഉണ്ടാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ. എന്നിട്ട് ഇമാം ബുഖാരി മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് ഇബ്നു ബാസിയുടെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ, നമ്മൾ എങ്ങനത്തെ ഉമ്മത്താണ്? ഉമ്മിയായ ഉമ്മത്താണ്. എന്താണ് ഉമ്മി എന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു, ലാ നഹ്സു വല നഹ്സു, നമ്മൾ എഴുതുകയില്ല, അതുപോലെ കണക്ക്, ഈ ഗോളശാസ്ത്ര കണക്ക് അതും നമുക്കില്ല. ഈ ഹദീസിനൊക്കെ ഇപ്പൊ കണക്കിന്റെ ആളുകൾ വല്ലാതെ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് അള്ളാഹ് അവിടത്തേക്ക് വരും. അതിനൊക്കെ വലമാക്കൾ എന്നെ മറുപടി പറഞ്ഞിട്ടു, നമ്മൾ എഴുതുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല, ഇത് രണ്ടും നമുക്കറിയില്ല, നമ്മൾ ഉമ്മിയാണ്. അശ്ഹുറു ഹാകദാ വഹാകദാ വഹാകദാ, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ കാണിച്ചിട്ട് മാസം കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. മൂന്നാമത്തെ തവണ ഒരു വിരല് 29, അതുപോലെ വേറെ 30 കാണിച്ചു കൊടുത്തു. ഇബ്നു ബാസ് പറയുന്നു, യഅനി മറത്തൻ 29 ومره 30, അഥവാ ചിലപ്പോൾ 29 ചിലപ്പോൾ 30. അതുപോലെ വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ലാ തസൂമു, നിങ്ങൾ നോമ്പെടുക്കരുത്, നിങ്ങൾ ഹിലാൽ കാണുന്നതുവരെ, നിങ്ങൾ ഹിലാൽ കാണുന്നതുവരെ. ഏറ്റവും വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഹിലാലിന്റെ അർത്ഥം തന്നെ കാണുന്നതെന്നാണ്. ഭൂമിയിൽ കാണുന്നതെന്നുള്ളത് കൊണ്ടാണ് അതിന് ഹിലാലിന് പേര് വന്നത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹിലാൽ എന്ന് ലോകത്തിൽ അർത്ഥം തന്നെ എന്താ? ഭൂമിയിൽ കാണാൻ പറ്റുന്നതെന്ന്. കാണാതെ ഇവന്റെ കണക്ക് കൊണ്ട് തെളിയുന്നത് അതിന് ഹിലാൽ എന്ന് തന്നെ പറയാൻ പറ്റൂല. അപ്പൊ ഹിലാൽ അത് നിങ്ങൾ കാണാതെ നിങ്ങൾ നോമ്പെടുക്കരുത്. വലാ തുഫ്തിറു ഹത്താ തറൂ, നിങ്ങൾ പെരുന്നാളാക്കരുത് അത് കാണുന്നത് വരേക്കും. ഫൈൻ ഹുമ്മ അലൈക്കും ഫഅസ്മിദുൽ ഇദ്ദത തലാതീൻ, അതിനാൽ എന്നാൽ നിങ്ങൾക്ക് അത് മറയപ്പെട്ട മേഘം മൂടി കാണാതിരുന്നാൽ ഫഅസ്മിദുൽ ഇദ്ദത തലാതീൻ, 30 പൂർത്തിയാക്കുക, 30 പൂർത്തിയാക്കുക. ومن هذا ഇതിൽ നിന്ന് يتبين വ്യക്തമാകുന്നു, അന്നൽ മുഅവ്വല അലൈഹി ബിഇസ്ബാത് الصوم والفطر وسائر الشهور هو الرؤيا او اكمال العدة. നോമ്പാകട്ടെ പെരുന്നാളാകട്ടെ ബാക്കിയുള്ള മാസങ്ങളാകട്ടെ ഇതിനൊക്കെ നമ്മൾ അതിന്റെ അതിനാസ്പദമാക്കേണ്ടത് എന്തിനെയാണ്? റുഖ്യയാണ് അഥവാ കാഴ്ചയാണ്. ഔ ഇസ്മാൽ അൽ ഇദ്ദ, കണ്ടില്ലെങ്കിൽ 30 മാസം, അതിൽ കൂടുതല, അതിൽ കൂടുകയില്ല. ഇതാണ് അടിസ്ഥാനം. അതുപോലെ വല ഇബറത ശറഅൻ ബിമുജറത്തി വിലാദത്തിൽ ഖമരി ഫി ഇസ്ബാത്തി ശഹരിൽ ഖമരി ബദഅ വൻതിഹാഅൻ ബിഇജ്മാഇ അഹ്ലിൽ ഇൽമിൽ മുഅ്തദി ബിഹിം മാ ലം തസ്ബുത് റുഅ്യതുഹു ശറഅ. ഇബ്നു ബാസ് പറയുന്നു, വല ഇബറത ശറഅൻ, ദീനിൽ യാതൊരു വിലയുമില്ല, ബിമുജറത്തി വിലാദത്തിൽ ഖമർ, ചന്ദ്രൻ പിറന്നു എന്ന് പറയുന്നത്, അതാണ് ഈ ന്യൂമൂൺ എന്ന് പറയുന്ന ഈ കണക്കുകാരുടെ പിറവി, അത് മറ്റേ ഒരു കൗമുണ്ടല്ലോ, അത് മാത്രം മതി എന്ന് പറയുന്നത്. ബാക്കി കേരളത്തിലെ മതസംഘടനകളെ അതിന്റെ ഒരു ഭാഗമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും പാടില്ലാത്തത്, രണ്ടും ബാഫില, അത് മുഴുവനായി എടുക്കലാകട്ടെ ഭാഗികളായി എടുക്കലാകട്ടെ ബാഫില ഒരടിസ്ഥാനമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ജനിച്ചു എന്ന് പറയുന്നതിന്റെ പേരിൽ ഫി ഇസ്ബാത്തി ശഹരിൽ ഖമരി, ചന്ദ്രമാസം പിളർന്നു എന്ന് പറയൽ, ബദ്അൻ വന്തിഹാനൻ തുടങ്ങിയെന്നും അവസാനിച്ചുവെന്നും പറയൽ അതിന് യാതൊരു പരിഗണനയുമില്ല. ബിഇജ്മാഇ അഹ്ലിൽ ഇൽമിൽ മുഅ്തദി ബിഹിം, പരിഗണനീയരായ ഉലമാക്കളുടെ ഇജ്മാ പ്രകാരം മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച കാര്യമാണ് ആ വിഷയത്തിൽ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ അദ്ദേഹത്തിലെ വളരെ പിൽക്കാലക്കാരായ ചില ആളുകൾ മാത്രമാണ് ഈ കണക്കിന്റെ പിന്നാലെ പോയിട്ടുള്ളത്. മുൻഗാമികളിൽ ഒരാൾക്കും ഇങ്ങനെ ഒരു വാദമില്ല. ഇത് ഇബാദത്തിന്റെ സമയം നിർണയിക്കുന്ന കാര്യത്തിനാണ്. ഇതിൽ ഇക്കാലക്കാരായ മുആസിറുകളായ അഥവാ ആധുനികരായ ആരെങ്കിലും ഇതിനോട് എതിര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനേക്കാളും മുമ്പേ മുസ്ലിം ഉമ്മത്ത് ഇജ്മാ ആയിട്ടുള്ള കാര്യമാണ്, അവന്റെ കൗല് മർദൂദാണ്, പറഞ്ഞാൽ തള്ളപ്പെട്ട കൗലാണ്. لانه لا كلام لاحد مع سنه رسول الله صلى الله عليه وسلم رسول الله عند سنه ستيرപ്പെട്ടാൽ പിന്നെ ആർക്കൊരു വർത്താനമില്ല, ഒരാളുടെയും സംസാരം ദീൻ പരിഗണിക്കുകയില്ല. ولا مع اجماع السلف മുൻഗാമികളുടെ اجماع കഴിഞ്ഞാൽ. اما حساب سير الشمس والقمر فلا يعتبر في هذا المقام لما ذكرنا انفا. എന്നാൽ സൂര്യനും ചന്ദ്രനും ചലിക്കുക എന്നത് ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ട കാര്യമേ അല്ല. എന്നിട്ട് ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ അതിന് പല ഇവർ പറയുന്ന ചില ന്യായങ്ങളും അതിലുള്ള മറുപടികളും ഓരോന്നോരോന്നും എന്നി പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നമ്മൾ ഓരോന്നും വിശദീകരിക്കും. അതിനു മുമ്പ് നമ്മൾ ചുരുക്കി ആദ്യം മനസ്സിലാക്കേണ്ടാണ് കാര്യം. നമ്മുടെ നാട്ടിൽ രണ്ട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് കാണുക എന്നുള്ള പരിപാടിയില്ല, പിന്നെന്താണ് ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം ചന്ദ്രൻ പിറന്നു ന്യൂമോൺ നിറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അത് അതൊരാൾക്ക് കാണാൻ കഴിയുകയില്ല, അത് കാണാൻ കഴിയുകയില്ല, അതുണ്ടായി എന്ന് ഇവർക്ക് ഒബ്സർവേറ്ററികൾ പറഞ്ഞു കൊടുത്താൽ അത് നിരീക്ഷിക്കുന്നു എന്ന് പറയുന്ന ഊരും പേരും അറിയാത്ത ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ എന്തായി മാസം ആയി എന്നാണ് നോക്കുക എന്നൊരു പരിപാടിയില്ല. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പഴച്ച വിഭാഗം. പിന്നെ ഭാഗികമായി റുഖ്യയുമുണ്ട് ഹിസാബുമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അതാണ് പണ്ട് മുതലേ സദുഖത്തുൽ മുജാഹിദിൻ പറഞ്ഞു വരുന്നത്. അത് ശാഫിഈ മദ്ഹബിലെ ഒരു വിഭാഗത്തിന്റെ വളരെ പിൽക്കാലക്കാരായ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമാണ്, അത് തെറ്റാണ്. മുൻകഴിഞ്ഞു പോയ നല്ലവരായ മൗലവിമാർ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫല്ലാഹു അൻഹു, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ, എന്നല്ലാതെ നമുക്ക് അതൊരിക്കലും സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. കാരണം വ്യക്തമായത് തെറ്റാണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ കാണണം, അവരുടെ വാദം എന്താന്ന് പറഞ്ഞാൽ കാണണം, കാണണ്ടാന്ന് നമ്മൾ പറയുന്നില്ല, കാണുക തന്നെ വേണം, കണ്ടാൽ മാത്രമേ മാറ്റം ഉറപ്പിക്കാവൂ. നമ്മൾ ഒരുപാട് തവണ മാസപ്പുറയുടെ പ്രശ്നം വരുമ്പോൾ ഈ വർത്തമാനം കേൾക്കാറുണ്ട്, മുമ്പ് കേട്ടു വരുന്നതാണ്. കാണണം, കാണുക തന്നെ വേണം, പക്ഷേ ഏത് ദിവസം കാണണം? സൂര്യൻ ഉദിക്കുന്നതിന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു എന്ന് കണക്കുകൾ പറയുന്ന ഗോളശാസ്ത്ര കണക്ക് പറയുന്ന ദിവസം ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല. മറിച്ച് എന്തു വേണം, ഗോളശാസ്ത്ര കണക്കുകൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചു എന്ന് പറഞ്ഞ ദിവസം ആയിരിക്കണം കണ്ടു എന്ന് പറഞ്ഞ, അപ്പോഴേ കാണുകയുള്ളൂ എന്നാണ് അവരുടെ വാദം. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചാലേ ചന്ദ്രന് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വാദം. ബാത്തിലാണ്, തെറ്റാണ്. അങ്ങനെയല്ല, അല്ലെങ്കിലും കാണും, എമ്പാടും കണ്ടിട്ടുണ്ട്, എമ്പാടും കണ്ടിട്ടുണ്ട്. വലുമാക്കൽ അതിന് സാക്ഷികളാണ്, അവരതിന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാൻ ഒരിക്കലും സാക്ഷ്യം തള്ളിക്കളയാൻ പറ്റാത്ത ആളുകൾ അതിന് സാക്ഷികളായിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ അത് ബാത്തിലാണ്. അത് റുഖ്യയെയും ഹിസാബിനെയും യോജിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ചെയ്തവനും റസൂലുള്ളാഹിന്റെ വാക്കിനോട് എതിരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യമാണ്. ഒരുപാട് ഫസാദുകൾ അതിന്റെ പിന്നിൽ വരുന്നുണ്ട്. അത് ഇൻഷാഅള്ളാ ഞാൻ അവസാനം പറയും. ഇതാണ് ഇതിന്റെ ചുരുക്കം, ഇതാണ് ഇതിന്റെ ചുരുക്കം. ഇനി ഈ വാദം, അതായത് ഈ പറയപ്പെട്ട ആളുകളുടെ കുറച്ച് കാഴ്ചയും കുറച്ച് കണക്കും എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ കുറിച്ച് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ തന്നെ പറയുന്നുണ്ട്. تقدير المدة التي يمكن معها رؤية الهلال. ابن باز പറയുന്നു, അതായത് ഒരു പ്രത്യേക സമയം ഉണ്ട് എന്ന് പറയുക, അതായത് കാണാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന യുംകിനു മഅഹാ റുഅ്യത അൽഹിലാൽ, ഹിലാലിനെ കാണാൻ സാധ്യതയുള്ള കുറച്ച് സമയം, ബഅദ ഗുറൂബി ശംസി, അഥവാ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, ശ്രമിക്കുന്ന മുമ്പേ അസ്തമിച്ചാൽ ചന്ദ്രൻ അസ്തമിച്ചാൽ കാണൂല എന്നാണ്, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ചാൽ കാണും എന്ന് പറയുന്ന ഈ വാദം, ലൗലൽ മാനിഉ മിനൽ ഉമൂർ, ലൗലൽ മാനിഉ, മറ്റു തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ, മേഘങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ വേണം, എന്നാലേ കാണും എന്ന് പറയുന്ന വാദം, മിനൽ ഉമൂരിൽ ഇഅ്തിബാരിയത്തിൽ ഇസ്യാദിയത്തിൽ ലതി തഖ്തലിഫു ഫീഹാ അൻവാറു അഹ്ലുൽ ഹിസാബ്, അൻവാറു അഹ്ലുൽ ഹിസാബ്. ഇത് ഈ കണക്കിന്റെ ആളുകളുടെ ഓരോരുത്തരുടെയും ഇസ്യാദിനനുസരിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വീക്ഷണത്തിൽ വ്യത്യാസം വരുന്ന ഒരു വർത്തനാണ്, അതിന് യാതൊരു ഇബറത്തുമില്ല എന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇബ്നു ബാസ് റഹിമഹുള്ള ഈ വിഷയം പറയുമ്പോൾ പറയുന്ന മറ്റൊരു വിഷയം, ഇത് രണ്ടും കൂടി കൂടിക്കലർന്നു പോകരുത്, രണ്ടും കൂടി കൂടിക്കലർന്നു പോകരുത്. നമ്മൾ പറയുന്നത് കണക്കിനെ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ്, കണക്കിന് ഭാഗികമായോ പൂർണ്ണമായോ ആശ്രയിക്കുന്നവരെ കുറിച്ചാണ്. അതിനിടയിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസം, ഇത് രണ്ടും കൂടി കലർന്നു പോകരുത്. അതെന്താണ്? അത് സലഫികൾക്കിടയിൽ തന്നെ, അഹ്ലു സുന്നക്കിടയിൽ തന്നെ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അത് അവർ പറഞ്ഞു, ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടാൽ തന്നെ എല്ലായിടത്തും, അത് അറിഞ്ഞിട്ടുള്ള എല്ലായിടത്തും നോമ്പും പെരുന്നാളും ആവാം ആക്കണം എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് സലഫി ലോകത്ത്. എന്നാൽ ഷെഖുബിൻ ബാൽ അതുപോലെ അല്ലജിന സുദ്ദീന സൗദി അറേബ്യയിലെ പണ്ഡിത സഭ, ബക്ര പൂജ എന്നൊക്കെ പറയുന്നത് ജംഹൂറിന്റെ ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം ഞാൻ ഇപ്പറഞ്ഞതല്ല, മറിച്ച് ഓരോ നാട്ടിനും അവരവരുടെ കാഴ്ചയുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ നാട്ടിലും കാണണം, ഏതെങ്കിലും നാട്ടിൽ കണ്ടാൽ ബാക്കിയുള്ളടുത്ത് എടുക്കരുന്നല്ല. ഒരു നാട്, നാട് എന്ന് പറഞ്ഞാൽ ഉറപ്പനുസരിച്ചിട്ടുള്ളതാണ്, അഥവാ ആ നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളതാണ് നാടെന്ന് പറയുന്നത്. അത് മഫ്ല, ഉദയാസ്തമയ സ്ഥാനങ്ങൾ വ്യത്യാസമുള്ള നാടുകളാകുമ്പോൾ ആ നാട്ടിൽ കണ്ടാലാണ് അവിടെ നോമ്പും പെരുന്നാളും ആക്കേണ്ടത്, സൗദി അറേബ്യയിൽ കണ്ടാൽ അവിടെ എടുക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഷെഖുബിൻ ബാസ് ശരിയായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു അഭിപ്രായം തലഫി ലോകത്തുണ്ട്, അതും ഞങ്ങളെ ഈ കണക്കന്മാരുടെ അഭിപ്രായത്തേക്കം തമ്മിൽ ആർക്കും കൂടിക്കലർന്നു പോയത്. ഇത് രണ്ടും വേറെ വേറെ, ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. അതിനെ കുറിച്ച് ഇബ്നു ബാസ് പറഞ്ഞത് ഞാനൊന്ന് വായിക്കുകയാണ്, ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. സലഫി ലോകത്തുള്ള ഒരു അഭിപ്രായമാണിത്, ഏത് സൗദി അറേബ്യയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും അതനുസരിച്ച് നടപ്പിലാക്കണം എന്ന അഭിപ്രായം സലഫി ലോകത്തെ അഭിപ്രായം തന്നെയാണ്. ഇബ്നു ബാസ് റഹിമഹുള്ളാഹ് അദ്ദേഹം പറയുന്നു, അന്നൽ അർജഹ്, ഈ വിഷയത്തിൽ ഏറ്റവും ശരിയായത് ഖൗലു മൻ ഖാൽ, ഇങ്ങനെ അഭിപ്രായമുള്ളവരുടേതാണ്, അതായത് ഇന്ന ലികുല്ലി ബലദിൻ റുഅ്യതഹു, ഓരോ നാട്ടുകാർക്കും അവരവരുടെ കാഴ്ചയുണ്ട്. വഅലൈഹിം യർജിഉ ഇലാ ഉലമാഇഹിം ഫീ ദാലിക അമലൻ ലിമാ റവാഹു മുസ്ലിമുൻ ഫീ സഹീഹിൻ, ഓരോരുത്തരും അവരവരുടെ നാട്ടിലെ ഉലമാക്കൾ അതിനനുസരിച്ച് എടുക്കുക, കാണുന്നതിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള തെളിവ് സഹീഹു മുസ്ലിമിലെ ഒരു റിവായത്താണ്. എന്താണ് സഹീഹു മുസ്ലിമിലെ റിവായത്ത്? ഖുറൈബ്, ഖുറൈബ് റഹിമഹുള്ളാ, അദ്ദേഹം താബിഈയാണ്, ഇബ്നു അബ്ബാസിന്റെ മൗലയായിരുന്നു, അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന ഖുറൈബ് റഹിമഹുള്ളാ, അദ്ദേഹം പറയുന്നു, അന്ന ഉമ്മുൽ ഫദ്ൽ ബിൻത് ഹാരിസ് ബഅസതുഹു ഇലാ മുആവിയ ഫി ശാം, ഉമ്മുൽ ഫദ്ൽ ബിൻത് ഹാരിസ് റഹിമ റളിയല്ലാഹു അൻഹാ, അവർ ഖുറൈബിനെ ശാമിലേക്ക് അയച്ചു, ഒരാവശ്യത്തിന് ശാമിലേക്ക് അയച്ചു, മദീനയിൽ നിന്ന് ശാമിലേക്ക് അയച്ചു, അഥവാ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ തലസ്ഥാനം അവിടെയാണ്, ഷാമിലെ ദിമശ്കിലായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ തലസ്ഥാനം. قال അദ്ദേഹം പറയുന്നു, ഫഖദിംതു ശാമ ഫഖദൈതു ഹാജതഹ, ഷാമിലെ ചെന്ന് ഞാൻ ഉമ്മുൽ ഫദ്ൽ പറഞ്ഞ ആവശ്യം നിർവഹിച്ചു, എന്നിട്ട് അവിടെ ഞാൻ ആയിരിക്കെ വസ്തഹല്ല അലൈ റമദാൻ വഅന ബിശാം, ഷാമിലായിരിക്കെ ഞങ്ങൾ അവിടെ വെച്ച് ഹിലാൽ കണ്ടു, ചന്ദ്രനെ കണ്ടു, റഅയ്തുൽ ഹിലാല ലൈലത്തുൽ ജുമഅ, വെള്ളിയാഴ്ചയുടെ രാത്രി ആണ് നമ്മൾ ഷാമിൽ വെച്ച് കണ്ടത്. ثم قدمت المدينه, പിന്നെ ഞാൻ മദീനത്ത് തിരിച്ചു വന്നപ്പോൾ ആഖിറ ശഹർ, മാസത്തിന്റെ അവസാനം വന്നു, പക്ഷേ അലനി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അപ്പൊ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്നോട് ചോദിച്ചു, സഹാബിയായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് അവിടെ ഹിലാൽ കണ്ടത്? ഷാമിൽ എപ്പോഴാണ് ഹിലാൽ കണ്ടത്? ഫഖുൽതു റഅയ്നാഹു ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ കണ്ടത്. ഫഖാൽ അൻത റഅയ്തഹു, ഇബ്നു അബ്ബാസ് ചോദിച്ചു നീ തന്നെ കണ്ടോ? ഫഖുൽതു നഅം, അത് ഞാനും കണ്ടു. വറാഹു നാസ്, ജനങ്ങളും കണ്ടു. വസാമു വസാമ മുആവിയ, ജനങ്ങൾ നോമ്പെടുത്തു. ഭരണാധികാരിയായ മുആവിയയും റളിയല്ലാഹു അൻഹ, അദ്ദേഹവും നോമ്പെടുത്തു. ഫഖാല, ഇബ്നു അബ്ബാസ് പറയുകയാണ്, ലക്കിന്ന റഅയ്നാഹു ലൈലത്ത് തബ്, ഞങ്ങൾ കണ്ടത് ശനിയാഴ്ച രാത്രിയായിരുന്നു. പിറ്റേന്നായിരുന്നു ഞങ്ങൾ കണ്ടത്. എവിടെ? എവിടെ? മദീനയിൽ. ഷാമിൽ തലേന്നാണ് കണ്ടത്. അവസാന മാസം റമദാൻ അവസാനം ആകുമ്പോഴേക്കും തിരിച്ചെത്തി ഞാമെന്നാണ്. എന്നിട്ട് പറഞ്ഞു അവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് കണ്ടത് നേരത്തെ. അപ്പോ പല നജാലു നസൂം, അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പെടുക്കുക തന്നെ ചെയ്യും. ഹത്തനുക്മില സലാസീൻ ഔ നറാ, ഒന്നുകിൽ 30 പൂർത്തിയാക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇവിടെ 29 ഇവിടുത്തെ കണക്ക് പ്രകാരം ഹിലാൽ കാണുന്നത് വരെ. അപ്പോ കുറൈബ് ചോദിച്ചു, അവല നക്തഫി ബിറുഇയത്തി മുആവിയ, അവല നക്തഫി ബിറുഇയത്തി മുആവിയ, മുആവിയയുടെ കാഴ്ചയുമായി ആ നാട്ടിൽ കണ്ടത് പോലെ നമുക്കും അതനുസരിച്ച് നമുക്ക് പൂർത്തിയാക്കിയാൽ പോലെ. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ലാ, പാടില്ല. ഹാകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചെയ്യാനാണ് റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞത്. ഈ സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായമാണ്, ഓരോ നാട്ടിലും അവരവരുടെ കാഴ്ചയുണ്ട് എന്ന അഭിപ്രായമാണ് ശരിയെന്ന് ഇബ്നു അബ്ബാസ് പറയുന്നു. പക്ഷേ മറ്റേ അഭിപ്രായം സലഫി ലോകത്ത് പരിഗണനീയമായ ഒരു അഭിപ്രായമാണ്. അതിന് ചില തെളിവുകളും അവർ ഉദ്ധരിക്കാറുണ്ട്. അതും നമ്മൾ ഈ പറയുന്ന കണക്ക് വിഷയം തമ്മിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാൻ പാടില്ല. അത് വേറെ വിഷയമാണ്. അത് സലഫികൾ അതിൽ ചുന്ന പരസ്പരം ഇതിന്റെ പേരിൽ ആക്ഷേപിക്കാത്ത ഒരു വിഷയമാണ്. എന്നാൽ മറ്റേത് അങ്ങനെയല്ല. കണക്കിന്റെ അവസ്ഥ അങ്ങനെയല്ല. അത് ഗൗരവമുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഇന്ന ഉമ്മത്തുൽ ഉമ്മിയ, ആ ഹദീസിന്റെ തുടക്കത. ഇന്ന ഉമ്മത്തുൽ ഉമ്മിയ, നമ്മൾ ഉമ്മിയായ ഒരു ഉമ്മത്താണ്. അഥവാ എഴുതുമായറിയാത്ത, ഈ ജാതി കണക്കറിയാത്ത ഉമ്മത്താണ്. ഇപ്പൊ ചില ആളുകൾ വിചാരിച്ചു, ഇപ്പൊ ഈ കണക്കിന്റെ ആളുകൾ ഇപ്പോ ന്യായീകരിക്കുന്നതാണ്, അത് പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മളങ്ങനെയല്ല, നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവശ്യമില്ല. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാവുന്ന അറിയാത്ത പാവങ്ങളാണ് എന്ന് പറഞ്ഞതാണ്, അങ്ങനെയല്ല. പക്ഷെ മനസ്സിലാക്കിയ വേണ്ട തെറ്റുകൊണ്ടാണ്. ബക്കർ അബൂസൈദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അത് ഉമ്മത്തിന്റെ ദയനീയാവസ്ഥ പറയാനല്ല, ഉമ്മത്തിന്റെ അഭിമാനം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതങ്ങനെ, കാരണം ഈ ഉമ്മത്തിലേക്ക് വരുന്ന ഒരു അക്ഷത അറിയാത്ത ആളാകട്ടെ, അവന് ദീന് നോമ്പെടുക്കാനോ പെരുന്നാളെടുക്കാനോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ മുകളിൽ നോക്കിയാൽ മതി, ഒരു പ്രയാസമില്ലാതെ നോമ്പെടുക്കാൻ പറ്റും, പെരുന്നാളെടുക്കാൻ പറ്റും, മാറ്റം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ഉമ്മത്തിന്റെ ദയനീയാവസ്ഥ അല്ല പറഞ്ഞത്, പിന്നെയോ ഉമ്മത്തിന്റെ ഖൈറായ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പൊ വിചാരിക്കും ഇതാണ് ഈ ആളുകൾ അല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാതെ, ഉലമാക്കൾ വിശദീകരിച്ചതുപോലെ വിശദീകരിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ആ കാലത്തിൽ ഒന്നും അറിയാത്ത ആളുകൾ നിത്യം നമ്മളെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം ആവശ്യമില്ല. ഇനി സഹോദരങ്ങളെ ഒന്ന് ചോദിക്കട്ടെ, ആരെയൊക്കെ ഇത് പഠിച്ചു എന്ന് പറഞ്ഞത്? ആരാണ് ഇപ്പൊ ഇത് പഠിച്ചത്? ഈ പള്ളിയിൽ എത്ര ആളുണ്ട്? ഏതെങ്കിലും ഒരാൾക്ക് ഈ പിന്നെ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കെങ്കിലുണ്ടോ? അത് ഇന്നും ഈ പറയുന്ന കണക്കിന്റെ ആളുകൾ ഈ ഉമ്മത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും കാഫിറുകളും എല്ലാരും വെച്ച് കൂട്ടിയാലും വളരെ ചുരുക്കം ആളുകളാണ്. അവരെഴുതി വെച്ചത് വായിക്കാൻ അതാരും വേണം? അതായിരിക്കാണ് പറ്റാത്തത്. അപ്പൊ ആ വിഷയത്തിൽ ഇന്നും ഉമ്മിയെ തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു സംശയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കൊരിക്കലും തെറ്റുകയില്ല. ആ വിഷയത്തിൽ അതറിയുന്ന ആരാണുള്ളത്? കലണ്ടർ നോക്കി കണ്ടുപിടിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. അത് ആർക്കും എഴുതി വെച്ചത് വായിക്കാൻ പറ്റും, അത് വേറെ കാര്യം. യഥാർത്ഥത്തിൽ അതിന്റെ ഹിസാബ് റസൂലുള്ള പറഞ്ഞ എന്താണ്? ലാനക്തും വലനക്തും, അതിന്റെ കണക്ക് നമുക്ക് കൂട്ടാറില്ല. ആ കണക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. അതിൽ വളരെ 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 ചുരുങ്ങിയ ചില ആളുകൾക്കാണ്, ആളുകളാണ് അതിന്റെ ആളുകൾ. അവർ പറയുന്നത് വിശ്വസിച്ചിട്ടാണ് മറ്റുള്ള ആളുകൾ അതിന്റെ പിന്നാലെ കൂടുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒരിക്കലും തെറ്റാത്തതാണ്. ഏത് നിൽക്കുന്നൊക്കെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം റസൂലുള്ളാന്റെ ഈ വാക്ക് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഖൗലുഹു റസൂലുള്ള പറഞ്ഞത് ഇന്ന ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബ് വലാ നഹ്സബ്, നമ്മൾ ഉമ്മിയായ ഒരു ഉമ്മത്താണ്, ഒരു ജനതയാണ്, നമുക്ക് എഴുതാനും കണക്ക് കൂട്ടാനും അറിയില്ല. ഹുവ ഖബറുൻ, അതൊരു വിവരം അറിയിച്ചു തരലാണ്. തദമ്മനു നഹിയ, തദമ്മന നഹിയ, അത് ഖബർ മാത്രമല്ല ഒരു വിരോധവും അതിലുണ്ട്, പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇങ്ങനത്തെ കണക്കിന്റെ പിന്നാലെ പോകണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖബറുൻ തദമ്മന നഹിയ, അതൊരു ഖബറാണ്, പാടില്ല എന്നത് അടങ്ങുന്ന ഖബറാണ്. فانه اخبر ان الامه التي اتبعته هي الامه الوسط اميه لا تكتب ولا تحسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന ഈ ഉമ്മത്ത് ഉമ്മിയായ ഉമ്മത്താണ്, കണക്കൂട്ടാത്ത എഴുതാത്ത ഉമ്മത്ത് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. فمൻ كتب او حسب, ഇനി ആരെങ്കിലും ഈ വിഷയത്തിൽ, ഈ കണക്ക്, ഈ ഹിലാലിനെ കാണുന്ന വിഷയത്തിൽ ഈ കണക്കിന്റെയും എഴുത്തിന്റെയും പിന്നാലെ പോയാൽ, او لم يكن من هذه الامه في هذا الحكم, ഈ വിഷയത്തിൽ അവൻ ഈ ഉമ്മത്തിൽ പെടുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള വാക്കുകൾ വളരെ കടുപ്പുള്ളതാണ്. ഈ റുഖിയ ഒഴിവാക്കിയിട്ട് ആരെങ്കിലും ഈ കണക്കിന്റെ പിന്നാലെ പോയാൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ അവൻ പെടില്ല എന്നാണ് റസൂലുള്ളാഹിന്റെ താക്കീൽ എന്നാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത്. ബലി യകൂനു ഖദ് ഇത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മറിച്ച് അവൻ ആരായി മാറും? അൽ മുഅ്മിനൂൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ, മുൻഗാമികളായ മുഅ്മിനീങ്ങൾ, അവരുടെ മാർഗമല്ലാത്തത് സ്വീകരിച്ചവനിലാണ് അവൻ പെടുക. അല്ലദീന ഹും ഹാദിഹിൽ ഉമ്മ ഫയകൂനു ഖദ് ഫഅല മാ ലൈസ മിൻ ദീനിഹാ والخروج عنها محرم منهي عنه. ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത്, ഈ മില്ലത്തല്ലാത്തവരുടെ മില്ലത്ത് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്ത വിലക്കപ്പെട്ട കാര്യമാണ്. ഫയകൂനുൽ കിതാബു വൽ ഹിസാബുൽ മദ്കൂറാനി, ആ പറഞ്ഞ കിതാബും ഹിസാബും, ആ ഹദീസിൽ പറഞ്ഞ എഴുത്തും കണക്കും എന്താണ്? മുഹറമൈനി മൻഹിയൻ അൻഹുമാ, അത് ഹറാമാണ്, പാടില്ലാത്തത്. മനസ്സിലായോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അവന് കഴിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുന്നു എന്നല്ല, മറിച്ച് ഈ ഉമ്മത്തിൽ അതങ്ങനെ തന്നെയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് പറയുമ്പോഴാണ് ഇവരുടെ പല വ്യാജ പിന്നെ തെളിവ് പിടിക്കലും പിടിക്കാറുള്ളത്. നമ്മൾ അവസാനം പറയും, അതിനുമുമ്പ് ഒന്ന് സൂചിപ്പിക്കാം. അവർ പറയും അശംസു വൽഖമറു ബിഹിസ്ബാൻ, സൂര്യനും ചന്ദ്രനൊക്കെ കണക്കനുസരിച്ചാണല്ല ഖുർആൻ പറഞ്ഞു. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾ അറിയാൻ വേണ്ടി, അതത് സിനീന വർഷങ്ങളുടെ എണ്ണവും വൽ ഹിസാബ് കണക്കും അറിയാൻ വേണ്ടി എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട് സൂര്യനെ ചന്ദ്രനെ കുറിച്ച്. അപ്പൊ നോക്കണം എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒന്ന് തഫ്സീർ ഞാൻ പറയുന്നതിന് മുമ്പ് നേരെ ബുദ്ധിയുടെ ആലോചിച്ച തന്നെ ബാത്തിലാൻ വെച്ചു. അള്ളാഹ് പറഞ്ഞതിന് നേരെ എതിരാണ് പറയുന്നത്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹ് ഏർപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാകുന്നതാണ്. ഇവർ ചെയ്യുന്നത് നേരെ തിരിച്ചിട്ടാണ്, ഇവരെ കണക്ക് വെച്ചിട്ട് സൂര്യനെയും ചന്ദ്രനെയും മനസ്സിലാക്കാൻ നിൽക്കുക. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്, മറിച്ച് ആ ചന്ദ്രനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവും, ആ ചന്ദ്രൻ ഉദിച്ചു, അത് പൂർണ്ണരൂപത്തിലായി, അത് ചെറുതായി ഒരു മാസമായി, പിന്നെ നേരെ, പിന്നെ അങ്ങനെ രണ്ടു മാസം, മൂന്ന് മാസം, ഒരു കലണ്ടറും ഒരു കണക്കും ഇതെല്ലാം ഇതൊക്കെ വന്നിട്ട് എത്ര കാലമായി? ഇനി ഇത് എല്ലാ കാലത്തും ഉണ്ടാവും പറയാൻ പറ്റും? എല്ലാ നാട്ടിലും ഉണ്ടെന്ന് പറയാൻ പറ്റും? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചുരുങ്ങിയ കാലത്തേക്കുള്ളതല്ല, അത് ഖിയാമത്ത് നാളെ വരെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു മനുഷ്യനും ഈ അഹില്ല ഹിലാലിനെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നോക്കി ഇങ്ങനെ കണക്ക് മനസ്സിലാക്കാൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവരെ കുറെ കണക്ക് നോക്കിയിട്ട് ചന്ദ്രൻ ഉദിച്ചോ ഇല്ലെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിന് ആയതും ഇത് തഫ്സീർ ഒന്നും പറയാതെ മനസ്സിലാക്കുന്ന ബുദ്ധിശൂന്യതയാണ്. ഇമാം അസ്സഅദി റഹിമഹുള്ള അദ്ദേഹം സൂറത്തുൽ ബഖറയിൽ പ്രസിദ്ധമായ ആയത്തുണ്ടല്ലോ, യസ്അലൂനക അനിൽ അഹില്ല, അള്ളാഹു പറഞ്ഞു യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിൽ അഹില്ല ഹിലാലിനെ കുറിച്ച്, അവർ നിന്നോട് ഹിലാലിനെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ പറയു നബിയെ, ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, അത് നിങ്ങൾക്ക് മീഖാത്ത് മനസ്സിലാക്കാനുള്ളതാണ്, സമയം മനസ്സിലാക്കാനുള്ളതാണ്, ഹജ്ജിന്റെയും ജനങ്ങൾക്ക് ഹജ്ജിന്റെയും മറ്റും സമയം മനസ്സിലാക്കാൻ. ഇമാം അസ്സഅദി റഹിമഹുള്ള വളരെ അങ്ങനെയുള്ള ഒരു തഫ്സീർ ആയത്തിന് പറഞ്ഞിരിക്കുന്നു, ജഅലഹുല്ലാഹു തആല ബിലുത്ഫിഹി വറഹ്മതിഹി അലാ ഹാദാ തദ്ബീർ, അള്ളാഹു ഈ ഹിലാലിനെ അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മോടുള്ള കാരുണ്യം കൊണ്ട് ഈ തരത്തിൽ നിയന്ത്രിച്ചിരിക്കുന്നു. വകദാലിക തഅരിഫു ബിദാലിക, നമുക്കതുകൊണ്ട് അറിയാൻ പറ്റും, ഔഖാത്തി ദുയൂനിൽ മുഅജ്ജലാത്ത്, നമ്മളൊരാൾക്ക് നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്, രണ്ടു മാസം കഴിഞ്ഞ് തരാം, മൂന്ന് മാസം കഴിഞ്ഞ് തരാം. ഈ പറയപ്പെട്ട കലണ്ടറും ഇതൊന്നും ഇല്ലാതെ ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു മാസം ആയിട്ടുണ്ട്, രണ്ടു മാസം ആയിട്ടുണ്ട്, ഇത് വരും, വലുതാകും ചെറുതാകും പോകും. കടം അത് മനസ്സിലാക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഈ അടുപ്പ് പുകയാറില്ല, ഹിലാൽ നമ്മൾ കാണും, ഹിലാലി കാണും, ഹിലാലി കാണും, അത് നോക്കിയിട്ടാണ് മാസം മനസ്സിലാക്കുന്നത്. ഒരു മാസമായിട്ടുണ്ട്, രണ്ടു മാസമായിട്ടുണ്ട് കടം. അതുപോലെ മുദ്ദത്തിൽ ഇജാവ വാടക കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിലുള്ള ഏർപ്പാടുകളാണ് ഇതൊക്കെ, കടം വാങ്ങലും കൊടുക്കണം, വാടകയ്ക്ക് വാങ്ങലും കൊടുക്കലും. മുദ്ദത്തിൽ അദദി വൽ ഹമ്ല്, ഗർഭം എത്ര നാൾ ചുമന്നു, അതുപോലെ ഇദ്ദ എത്ര നാൾ. വഗൈറു ദാലിക മിമ്മാ ഹുവ മിൻ ഹാജാതിൽ ഖൽഖ്, ഇതുപോലെയുള്ള പടപ്പുകളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമാണ് അള്ളാഹു ഹിലാലിനാക്കിയിട്ടുള്ളത്. ഫജഅലഹു തആല ഹിസാബ, അള്ളാഹു അതിനെ ഹിസാബാക്കിയിരിക്കുന്നു. അത് വെച്ച് ഹിസാബ് മനസ്സിലാക്കാൻ, ഇവന്റെ ഹിസാബ് വെച്ചിട്ട് അത് കൂട്ടാനല്ല. യഅരിഫുഹു കുല്ലു അഹദ്, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാവർക്കും അറിയാം, ഏതൊരാൾക്കും അറിയാം. മിൻ സഗീരിൻ വ കബീരിൻ വ ആലിമിൻ വ ജാഹിലിൻ, മിൻ സഗീരിൻ വ കബീരിൻ വ ആലിമിൻ വ ജാഹിലിൻ, ചെറിയ ആൾക്കും അറിയാൻ പറ്റും, വലിയ ആൾക്കും അറിയാൻ പറ്റും, ആലിമിനും അറിയാൻ പറ്റും, ഒന്നും അറിയാത്ത ആളുകൾക്കും അറിയാൻ പറ്റും. ഹിലാലി നോക്കിയാൽ മതി, അള്ളാഹുന്റെ റഹ്മത്താണ്. യസ്അലൂന കാനില അഹില്ല ഖുൽ ഹിയ മവാഖിതു ലിന്നാസി വൽ ഹജ്ജ്, അതാണ് സൂര്യനെയും ചന്ദ്രനെയും കണക്കാക്കി, കണക്കിന് അടിസ്ഥാനത്തിലാക്കി എന്നൊക്കെ പറയുന്ന എല്ലാ ആയത്തിന്റെ അടിസ്ഥാനം. അല്ലാതെ ഇവരുടെ ഈ ബാത്തിൽ നിന്നുള്ള തെളിവല്ല. യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനും കണക്കിന് അനുസരിച്ചാണ്, നിങ്ങൾക്ക് കണക്കറിയാനാണ്, നിങ്ങൾക്ക് മാസം അറിയാനാണെന്ന് പറഞ്ഞാൽ ഇതാണ്, അത് നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇതിനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാതെ കണക്ക് ഇങ്ങോട്ട് നോക്കാനല്ല. ഇവർ പറയാറുള്ളത് ഈ കണക്കിന്റെ ഭാഗികമായി മറ്റേ കൗമിനെ പറ്റിയുള്ളത് ഇൻഷാ അള്ളാഹു ഉലമാക്കളുടെ വളരെ കടുപ്പമേറിയ കൗലൊക്കെ വരുന്നുണ്ട്. ബിസ്മി റഹിമഹുല്ലാഹി, കാഴ്ചയില്ല എന്ന് പറ്റ പറയുന്ന ആളുകൾ. എന്നാൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ സംഘടനകൾ അഥവാ കണക്ക് കൊണ്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രൻ അസ്തമിച്ച ദിവസമേ കാണാൻ പറ്റൂ എന്ന് പറയുന്നത് തികച്ചും പാപ്പിലായ കാര്യമാണ്. അതിന് എതിരായി എമ്പാടും അനുഭവങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ട് ഷെയ്ഖ് ഹമൂദ് ഇബ്നു അബ്ദുല്ലാഹ് അത്തുവൈദിരി റഹിമഹുല്ലാഹ്, വളരെ മഹാനായ, അറിയപ്പെട്ട, വളരെ പ്രസിദ്ധനായ, കിബാറുകളിൽപ്പെട്ട ആലിമാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി, ഹിജറ 1413 മരണപ്പെട്ടത്. ഇപ്പൊ 1437 ഏകദേശം 20 വർഷം മുമ്പ് അദ്ദേഹം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു റിസാലയുടെ പേര് തന്നെ എന്താണോ, ഖവാതിഉ റദ്ദി അലാ മൻ ഔവല അലൽ ഹിസാബി ഫിൽ അഹില്ല, ഖവാതിഉ അദില്ല ഫിർ റദ്ദി അലാ മൻ ഔവല അലൽ ഹിസാബി ഫിൽ അഹില്ല. ഈ ഹിസാബ് കൊണ്ട് കണക്ക് കൊണ്ട് ചന്ദ്രനെ കാണും എന്ന് പറയുന്നവർക്കുള്ള ഖണ്ഡിതമായ തെളിവുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ റിസാലയുടെ പേര് തന്നെ. അദ്ദേഹം ഇത് എഴുതാനുണ്ടായ കാരണം എന്താണ്? ഹിജറ 1408 സൗദി അറേബ്യയിൽ ഇതേപോലെ ഈ കണക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഈ വർഷം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം, അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിച്ചു പോകും, അതുകൊണ്ട് ഈ പ്രാവശ്യം കാണാൻ കഴിയില്ല. എന്നിട്ട് എന്തുണ്ടായി? എത്രയോ മനുഷ്യന്മാർ കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കിയപ്പോ ഇതിനെ കണ്ടു. ഒരു നിലക്കും നിഷേധിക്കാൻ പറ്റാത്ത നിലക്ക് ആളുകൾ കണ്ടു, സാക്ഷികൾ ഉണ്ടായി. അപ്പൊ ശേഖ് അതിനെ കുറിച്ച് പറയുകയാണ്, ഇവരുടെ ഈ കണക്ക് ബാത്തിലാണ്, കാരണം ഇവർ പറയുന്നത് എന്താ, കണക്ക് തെറ്റൂലെന്നാണ്. ഈ കണക്ക് തെറ്റൂല, ഇത് കഫയാണെന്നാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്, ഇത് വെറും വന്നിയാണ്. കഫൈ എന്ന് പറഞ്ഞാൽ തെറ്റാത്തത്, ഖണ്ഡിതമായത്. വന്നി എന്ന് പറഞ്ഞാലോ, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. യഥാർത്ഥം എന്താണ് ഇത്, ഇതിലെ യാഥാർത്ഥ്യം എന്താണ്, ഇത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇൻഷാല്ലാ അതിനുള്ള ഒരുപാട് തെളിവുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഏറ്റവും മുന്തിയ തെളിവാണ് ഈ 1408 സംഭവിച്ചത്. ഇദ്ദേഹം ഹമൂദ തുവൈദി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, യഅതിമാദുഹു അലാ ളന്നിഹി വഹിസാബിഹി ഫീ ദുഖൂലി ശഹരി ശവ്വാൽ ഫീ സന 1408. ഇവർ ഈ വർഷം അഥവാ ഹിജ്റ വർഷം 1408 ഇവന്റെ ഊഹത്തിലും ഇവന്റെ കണക്കിലൊക്കെ ഇവൻ ആശ്രയിച്ചു. فقد زعم انت يور ذلفت ان القمر سيغرب قبل غروب الشمس عندما ذلفت ان القمر سيغرب قبل غروب الشمس സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കും എന്നിവർ പറഞ്ഞു. യൗമൽ അഹദ് അൽ മുവാഫിഖ് ലിസ്സാസി വൽ ഇശ്രീൻ മിൻ റമളാൻ, റമളാൻ 29 അഥവാ ഞായറാഴ്ച, കൊല്ലത്തിന്റെ ശേഷം ചെയ്തതാണ്. ഞായറാഴ്ച ഇവർ പറഞ്ഞെന്താ, കാണൂല, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്, അതുകൊണ്ട് കാണൂല എന്ന് പറഞ്ഞു. വഖദ് ളഹറ ഖതഉഹു ഫീ ളന്നിഹി വഹിസാബിഹി അല്ലദി ലൈസ ബിമുംബിസിൻ. ഇവര് രേഖയില്ലാത്ത ഒരു അടിസ്ഥാനമില്ലാത്ത ഇവരുടെ, അതായത് കൃത്യമല്ലാത്ത ഇവരുടെ കണക്ക് തെറ്റാണ് എന്ന് നമുക്ക് ഈ വർഷം ബോധ്യപ്പെട്ടു. വദാലിക ബിസുബൂതി റുഹിയത്തിൽ ഹിലാൽ ഫീ ലൈലത്തിൽ ഇസ്നൈൻ ഫീ ആദദിൻ മിനൽ മുദുനി വൽ ഖുറ ഫിൽ മംലകത്തിൽ അറബിയത്തിൽ സൗദിയ. അതേ ദിവസം തന്നെ, അഥവാ ഇവർ പറഞ്ഞത് ഞായറാഴ്ച കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം കഴിഞ്ഞുള്ള രാത്രിയാണ്, അതേ രാത്രി തന്നെ, അതിനാണ് തിങ്കളാഴ്ച ആവുന്നു പറയുന്നത്, ആ രാത്രി തന്നെ മംലക്കത്തുൽ അറബിയത്ത് സൗദിയിൽ അഥവാ സൗദി അറേബ്യയിലെ പല പട്ടണങ്ങളിലും ഈ ചന്ദ്രൻ ആളുകൾ കാണുകയുണ്ടായി. വറൂഇ അയ്ദൻ ഫീ ഗൈറിൽ മംലക്കത്തിൽ അറബിയ, സൗദിയിലല്ലാത്ത മിനൽ ബിലാദിൽ മുജാവിറത്തിലഹ, ഇതിന്റെ അയൽ രാജ്യങ്ങളിലും ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പലതിലും കാണുകയുണ്ടായി. റേഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ മറ്റുള്ള നാട്ടിലും കണ്ടു, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കണ്ടു. ഇതാരുടെ സാക്ഷ്യമാണ്? ഏതെങ്കിലും ജാഹിലിന്റെ സാക്ഷ്യമല്ല, ഹമൂദ തുവൈജീരി റഹിമഹുള്ള, അദ്ദേഹം കിബാറുകളിൽപ്പെട്ട ആലിമാണ്. ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്, മരണപ്പെട്ടുപോയി. അദ്ദേഹം പറയുന്നു ഇത് വാത്തിലാണെന്ന് നമുക്ക് ഈ കാഴ്ചയിലൂടെ തന്നെ തെളിഞ്ഞു. ഈ കാഴ്ചയെ നിഷേധിക്കാൻ മുസ്ലിമിന്റെ അവന്റെ കാഴ്ചയെ, അവന്റെ അദാലത്തിന്, അവന്റെ നീതിയെ മോശമായി പറയാൻ ഇവർക്ക് ആർക്കാണ് വിറ്റ്? മാത്രമല്ല ഒരാളതല്ല, ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചത്. ഇപ്പോ ഞാൻ പറഞ്ഞ വർഷം 1408, ഇനി ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ചില വർഷങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാണ്ടത്രോ സംഭവിച്ചിട്ടുണ്ടാവും. അറിയുന്ന ഉലമാക്കൾ രേഖപ്പെടുത്തിയ ചില വർഷങ്ങൾ ഞങ്ങളോട് പറയാം ഇതുപോലെ സംഭവിച്ചത് കാണൂല എന്ന് ഇവർ പറഞ്ഞു. എന്നിട്ട് കണ്ടത് ഒന്ന് ഈ പറഞ്ഞ 1408, അതിനു മുമ്പ് 1389 സംഹിച്ചിട്ടുണ്ട്. ഞാൻ ഹിജ്റ വർഷമാണ് പറയുന്നത്, ഇപ്പൊ 1389 നടന്നിട്ടുണ്ട്. 1427 നടന്നിട്ടുണ്ട്, അതപ്പോ 10 വർഷം മുമ്പ്. ചില ഓർമ്മകൾ ചില ആളുകൾക്ക് വരുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. 1427 ഇവിടുത്തെ കാര്യമല്ല, കുറച്ച് കാര്യം. 1413 ആ വർഷം സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ ഹമൂദ് തുവൈജിർ ഇത് സ്ഥിരപ്പെടുത്തി ഞാൻ വായിച്ചു. ഇതുപോലെ സാലിഹ് അൽ ഹൈദാൻ ഹഫളഹുല്ലാഹ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഹൈഅത്ത് കിബാരിൽ ഉലമായിൽ ഉള്ള മഹാനായ പണ്ഡിതനാണ് സാലിഹ് അൽ ഹൈദാൻ. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ കണ്ടു എന്നിട്ട് പത്രങ്ങളിലൊക്കെ കുറെ ആളുകൾ വസ്വാസം ഉണ്ടാക്കാൻ നടക്കുന്നു അവന്റെ കണക്കും കൊണ്ട് എന്ന് സാലിഹ് അൽ ഹൈദാൻ പറഞ്ഞു. ഇത് നോക്കൂ നിങ്ങൾ, ഇത് ആരുടേതാന്ന് പറയുക, 1407 സംഭവിച്ചത് എന്നെ കുറിച്ച് പറയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അബ്ദുൽ അബ്ദുല്ലാഹി ഇബ്നു ബാസ് മജ്മൂഉ് ഫതാവയിൽ അദ്ദേഹം പറയുകയാണ്, ബി അന്നൽ ഹഖായിഖ് അൽ ഇൽമിയ, ഈ വർഷം ഇവരുടെ ഈ ശാസ്ത്രത്തിന്റെ തീരുമാനങ്ങൾ എന്തായിരുന്നു, തുഅക്കിദു ആദമ ഇംകാനിയത്തു റുയത്തി ഹിലാൽ റമദാൻ മസാഅ ഇസ്നൈനി മുസ്ലഖ, അന്ന് അഥവാ തിങ്കളാഴ്ച വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച രാത്രി കാണുകയില്ല എന്ന് ഈ കണക്കിന്റെ ആളുകൾ അവരുടെ ശാസ്ത്രം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഹൈസു അസാദ, അവർ പറഞ്ഞു അന്നൽ ഹിലാല, ചന്ദ്രൻ ആവും എന്താവും, യഗീബു ഖബ്ല ഗുറൂബിസ് ശംസ്, ദേ വാക്ക് ഇതാണ് ഇവിടെ പറയാറുള്ളത്. കലണ്ടറിലൊക്കെ അതാണ് കൊടുക്കാറുള്ളത്, സൂര്യൻ അസ്തമിക്കുന്ന ഇത്ര മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും, സൂര്യൻ ഇത്ര മിനിറ്റ് ശേഷം ചന്ദ്രൻ അസ്തമിക്കും. അത് അഹ്ലുസുന്നയുടെ കലണ്ടറിൽ പോലും ഉണ്ട്, ഒരാവശ്യമില്ല അത്, അതിന്റെ യാതൊരു ആവശ്യവും നമുക്കില്ല. എന്തിന്റെ ആവശ്യമാണത്? അതിന്റെ ആവശ്യം നമുക്കില്ല. ദൈവരിങ്ങനെ പറഞ്ഞു എന്താണ്, ഹൈസു അഫാദ അന്നൽ ഹിലാല യഗീബു ഖബ്ല ഗുറൂബിസ് ശംസ് ബിഹവാലി 20 ദഖീഖ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എന്തുണ്ടായി, കണ്ടത് വളരെ സ്ഥിരപ്പെട്ടു. ലിഹിലാൽ റമദാൻ തിലയിലെത്തി സുലാസ, അതായത് അന്ന് ചൊവ്വാഴ്ച രാത്രി, തിങ്കളാഴ്ച അന്ന് രാത്രി അഥവാ ചൊവ്വാഴ്ച തലേന്ന് രാത്രി തന്നെ കണ്ടത് സ്ഥിരപ്പെടുകയുണ്ടായി മംലക്കത്തുൽ അറബിയത്ത് സുഹൈൽ. ഇതാരെ പറഞ്ഞു, ഇബ്നു ബാസ്? ഏതെങ്കിലും കള്ളന്മാരെ വെച്ച് കണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള വിവരക്കേട് ചെയ്യുന്ന ആളുകളല്ല ഉലമാക്കൾ, നമ്മളെക്കാളൊക്കെ ബുദ്ധിയുള്ള മഹാന്മാരായ ഉലമാക്കളാണ്, നബിമാരുടെ പിൻഗാമികളാണ് അവർ. നമുക്കാണ് അവരെക്കാളും ബുദ്ധിയെന്ന് ആരും വിചാരിച്ചു പോകരുത്. മറിച്ച് നബിമാരുടെ പിൻഗാമികൾക്കാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് വളരെ അറിയപ്പെട്ട കാര്യമാണ് ഇവരീ പറയുന്നത്. ഇത് മലയാളികളും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്ന പല ആളുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്ക് അനുഭവം ഉണ്ടാവും, കണക്കുകൾ പറഞ്ഞു കാണൂല. എന്നിട്ട് ഗൾഫിലുള്ള ആളുകൾ നേരെ അവനാട്ട് കണ്ണുകൊണ്ട് നോക്കി കണ്ട പിന്നെന്ത് ശാസ്ത്രം, പിന്നെന്ത് കണക്ക്. എത്ര ആളുകൾ, ഒന്ന് രണ്ടു അല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടതായി പറഞ്ഞിട്ടുണ്ട്. 1408 നടന്നു, 1427 അതുപോലെ, 1413 ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായി. അതുപോലെ തന്നെയാണ് ഇതിപ്പോ ഞാൻ ഫാലഹുൽ ഹൈദാന്റത് പറഞ്ഞു, ഹമൂദത്ത് വൈജീർ പറഞ്ഞത് പറഞ്ഞു, ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു. ഇനി നോക്കൂ ബക്കർ അബൂ സെയ്ദ്, ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ ലജ്നത്തു ദായിമയിലുണ്ടായിരുന്ന, നമ്മൾ ഈ ഇബാദത്തുള്ളൊക്കെ എമ്പാടും വായിച്ചിരുന്നു. ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിരുന്നത്, ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ വേറൊരു വർഷം കൂടി നടക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞു, ഫീ ഹിലാലിൽ ഫിത്രി ശഹരി ശവ്വാൽ മിൻ ഹാദിൽ ആം 1406 ഈ വർഷം അഥവാ 1406 ഫഇന്നൽ ഹാസിബീന ഈ കണക്കിന്റെ ആളുകൾ അലനു അവർ പ്രഖ്യാപിച്ചിരുന്നു, അന്നതീജ ഫിസ്സുഹുഫി പത്രങ്ങളിലൊക്കെ അവർ പ്രഖ്യാപിച്ചിരുന്നു, ബിസ്തിഹാലത്തി റുഇയത്തി ഹിലാലി ശവ്വാൽ ലൈലത്തു സബ്ഹ് ശനിയാഴ്ച രാത്രി ഹിലാൽ കാണാൻ സാധ്യമല്ല, അങ്ങനല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ, സാധ്യമല്ലാത്തതിനാൽ നമ്മൾ മറ്റേ ബുധനാഴ്ച പെരുന്നാളെത്തി. ഇത് സാധ്യമല്ല എന്ന് ഇവർ മുൻകൂട്ടി പറയുകയാണ് ഈ കണക്കന്മാരുടെ ഇത് പിടിച്ചിട്ട്. ഇതൊക്കെ മറ്റുള്ള നാടുകളിൽ ആരാണ് ചെയ്യാറുള്ളത്? ഒലമാക്കൾ ഇങ്ങനത്തെ പണിക്കൂല ചെയ്യാറുള്ളത് ഇങ്ങനത്തെ കണക്കിന്റെ ആളുകളും പത്രക്കാരൊക്കെയാണ്. ഇവിടെ വലിയ വലിയ പണ്ഡിത സംഘടനയൊക്കെ പേരിട്ട് ഒലമ എന്നുള്ള പേര് മോശമാക്കാൻ വേണ്ടിയുള്ള കുറെ ആളുകൾ, ആ പേരിനെ മോശമാക്കാനുള്ള ചില ആളുകൾ ആണ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. മുമ്പേ പ്രഖ്യാപിക്കുന്നുണ്ട്, കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ നേരത്തെ പ്രഖ്യാപിക്കാം. ഇതുപോലെ പ്രഖ്യാപിച്ചു, പക്ഷേ സ്ഥിരപ്പെട്ടു, കണ്ടത് സ്ഥിരപ്പെട്ടു. എങ്ങനെയാണ് സ്ഥിരപ്പെട്ടത്? ഷാഹിദ എത്ര സാക്ഷികളെ? 20 സാക്ഷികളാണ്. 20 സാക്ഷികൾ സൗദി അറേബ്യയിൽ കാണുകയുണ്ടായി. സൗദിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, മറിച്ച് പല സ്ഥലത്ത്, അതിന്റെ വടക്കും അതുപോലെ കിഴക്കും ഉയർന്ന ഭാഗത്തും ഒക്കെ കാണുകയുണ്ടായി. സൗദി അല്ലാത്ത മറ്റുള്ള നാടുകളിലും കാണാനുണ്ടായി. ഇവരെ പറഞ്ഞ എന്താ കൗല? അപ്പൊ ഇത് തെറ്റാണ് എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. ബക്കർ അബൂസൈദ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, ഫിഖ്ഹുൻ നവാദി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആധുനികമായ പല വിഷയങ്ങളും, ഇതുപോലെയുള്ള ആധുനികമായ പല വിഷയങ്ങളും അതിന്റെ യഥാർത്ഥ ഇസ്ലാമിക വിധി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് ഫിഖ്ഹുൻ നവാദി. അതിൽ പൊളിച്ചെടുക്കുന്നുണ്ട് ഈ കണക്കിന്റെ ആളുകൾ, അവരുടെ ഓരോ തെളിവും ഒരു അടിസ്ഥാനവുമില്ല എന്ന് ബക്കർ അബൂ സെയ്ദ് റഹിമഹുല്ലാ തെളിയിച്ചിട്ടുണ്ട്. ഉലമാക്കൾ തെളിയിച്ചാൽ തെളിയിച്ചതുപോലിരിക്കും, അവർ തെളിയിച്ചാൽ നമ്മൾ പ്രസംഗിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുറെ ആളുകൾ അവരുടെ ആധുനിക സങ്കല്പവും അങ്ങനെ പറയുന്നത് പോലെ അല്ല, അവരുടെ തെളിയിക്കൽ തെളിയിക്കലാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, മാത്രമല്ല സൗദി അറേബ്യയിൽ സാക്ഷ്യം സ്വീകരിക്കും, ഇതിപ്പോ 20 ആളുടെ കാര്യമാണ് പറയും, ഒരാളുടെ സാക്ഷ്യം തന്നെ മാസപ്പിറവിച്ച് സ്വീകരിക്കാൻ പല കണ്ടീഷനും ഉണ്ട് അവരുടെ നാട്ടിൽ. ഒരാൾ എന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പടം എടുക്കൂല, മറിച്ച് ചോദിക്കും എങ്ങനെ കണ്ടപ്പോ എങ്ങനെ കൊലം, എങ്ങനെയായിരുന്നു സൂര്യനും സൂര്യന്റെ സ്ഥാനത്ത് നിന്ന് എവിടെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്, ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും. എന്നിട്ട് മാത്രമാണ് ഇത് അംഗീകരിക്കുക, നേരെ വന്നിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞങ്ങ് എടുക്കുക എന്ന് വിചാരിക്കരുത്. അങ്ങനെ എടുത്താൽ തന്നെ ധാരാളമാണ് മുസ്ലിങ്ങളുടെ കാഴ്ച അവരുടെ ആചാരത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക, ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ ചെയ്യുന്നത്. ഇത് വ്യക്തമായ അനുഭവങ്ങളും തെളിവുകളുമാണ്, ഇതിനെ നിഷേധിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുകയില്ല. അപ്പോ നമുക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ കണക്ക് തെറ്റുക എന്നുള്ളത്. എങ്ങനെയാണ് ഈ കണക്ക് തെറ്റുക? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കണക്കിനെ കുറിച്ച് നമ്മുടെ മുൻഗാമികളുടെ നിലപാടെന്താണ്, നമ്മളത് ആദ്യം പഠിക്കുക. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം കണക്കിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞു, ഫദീനുനാ ലാ യഹ്താജു അൻ യക്തുബ അയഹ്സബ മാ അലൈഹി അഹ്ലുൽ കിതാബ്. നമുക്ക് ഈ ദീനിൽ ഇങ്ങനെ ഈ മാസപ്പുറവ് കണക്ക് കൂട്ടേണ്ട എഴുതേണ്ട ആവശ്യമില്ല. അഹ്ലുൽ കിതാബ് ചെയ്തിരുന്നത് പോലെ അവർ من أنهم يعلمون مواقيت صومهم وفطرهم بكتاب وحساب. അവരവരുടെ നോമ്പും അവരുടെ മാസപ്പിറവിയൊക്കെ കണ്ടിരുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ കണക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു അവരോടും കൽപ്പിച്ചത് ഹിലാലിനെ നോക്കാനായിരുന്നു. അവരാണ് ഇപ്പൊ പണി തുടങ്ങിയത്. റസൂലുള്ള പറഞ്ഞല്ലേ, സത്യം സുനന മനസ്സാണ് കബലക്കും. അവരെ നിങ്ങൾ കാണി കാണാൻ മുഴത്തിന് മുഴമായി പിൻപറ്റുന്നു സല്ലല്ലാഹു പറഞ്ഞത്. അതാണിത് ഞാൻ പറഞ്ഞല്ലേ, റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ദീനുഹും അവരുടെ ദീൻ തന്നെ മുഅല്ലഖുൻ ബിൽ കുതുബി, ഇങ്ങനെ കണക്ക് എഴുതി വെച്ച കിതാബുകളുമായിട്ടാണ് അവരുടെ ദീൻ തന്നെ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ലൗ ഉദിമത് ലം യഅരിഫു ദീനഹും, അക്കിതാബുകൾ ഇല്ലെങ്കിൽ അവരുടെ ദീൻ തന്നെ ഇല്ല. വലിഹാദാ യൂജദു അക്സറു അഹ്ലി സുന്ന യഹ്ഫളൂന അൽഖുർആന വൽ ഹദീസ് അക്സറു മിൻ അഹ്ലിൽ ബിദഅ. ഇതുകൊണ്ടാണ് അഹ്ലു സുന്നയിലും നിങ്ങൾക്ക് ഇത് കാണാം. അഹ്ലു സുന്ന ഖുർആനും ഹദീസും ഹിഫ്ളാക്കും അഹ്ലുൽ ബിദഅയിനേക്കാളും, അവരുടെ അധികം എഴുത്തായിരിക്കും. അഹ്ലു സുന്നയോ, അഹ്ലു സുന്നയിലാണ് ഹിഫ്ളാക്കുന്നവരെ കൂടുതൽ കാണുക അഹ്ലുൽ ബിദഅയിനേക്കാളും. എന്നിട്ട് ഇബ്നു തൈമിയ പറയുന്നു, ഫീഹിം ശിബുഹും ബി അഹ്ലിൽ കിതാബ് മിൻ ബഅദിൽ വുജൂഹ്. ഈ അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകൾക്ക് യഹൂദികളും നസ്രാനികളുമായി ഈ വക വിഷയങ്ങളിലും സാദൃശ്യമുണ്ട് ഹിഫ്ളാക്കുന്ന കാര്യത്തിൽ പോലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്തഫഖ അഹ്ലുൽ ഹിസാബിൽ ഉഖല, ഇത് മനസ്സിലാക്കണം, കണക്കിന്റെ ആളുകളിൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾ, കണക്കിന്റെ ആളുകളിൽ തന്നെ, അതായത് കണക്ക് കൂട്ടാൻ അറിയുന്ന ആളുകളുടെയാണ് ഉദ്ദേശം, ഈ ഗോളശാസ്ത്ര കണക്കുകൾ അറിയുന്നവരിൽ തന്നെ ബുദ്ധിയുള്ള ആളുകൾ, അല അന്ന മഅരിഫത ളുഹൂരിൽ ഹിലാലി ലാ യുബ്ബസു ബിൽ ഹിസാബ് റബ്ബൻ താമ്മൻ ഖത്ത്. ബിത്തനിയ പറയുന്നു, ഈ കണക്കിന്റെ ആളുകൾ തന്നെ, അവരിൽ ബുദ്ധിയുള്ള ആളുകൾ ഉറപ്പിച്ചു പറയും ഇതിന്റെ കാഴ്ച കാണുവോ ഇല്ലേ എന്നുള്ളത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഉറപ്പിച്ചു വരാൻ കഴിയുകയില്ല എന്നാണ് അവരിൽ തന്നെ ഒക്കല ആക്കലുള്ള ആളുകൾ പറയുന്നത്. വലുതാലിക്കലം യസക്കെല്ലാം ഹിസാ, അതുകൊണ്ടാണ് ആ വിഷയത്തിൽ തന്നെ നല്ല കഴിവുള്ള ആളുകൾ ഈ വർത്താനം പറഞ്ഞിട്ടില്ല. ബൽ അൻകറുഹു, അല്ല ഇതിനെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരിൽ നിന്ന് ഇത് പറഞ്ഞിട്ടുള്ളത് പിൽക്കാലക്കാരായ ആളുകൾ മാത്രമാണ്. നമ്മൾ കണക്ക് പ്രകാരം കാണൂല എന്ന് പറഞ്ഞ ദിവസം കാണുകയില്ല എന്ന് പറഞ്ഞത് പിൽക്കാലക്കായ ആളുകൾ മാത്രമാണ്. പദാലിക്ക പലാലുൻ അൻദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിഴച്ചുപോക്കാണ്. ഇത് യഹൂദി നസ്രാനികളോട് സാദൃശ്യപ്പെടലാണ്. അവരോട് അല്ല കൽപ്പിച്ചത് യഥാർത്ഥത്തിൽ ഹിലാലിനെ നോക്കാനായിരുന്നു, പക്ഷെ അവർ സൂര്യന്റെ മറ്റു പല കണക്കുകളിലേക്കും പോയി അതിൽ നിന്ന് തെറ്റിക്കളഞ്ഞു. അതുപോലെ ഈ ഹിലാൽ ഇങ്ങനെ കണക്ക് നോക്കുന്നതിന്റെ മറ്റൊരു ഷർറാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഖുർആനിൽ ജാഹിലിയാക്കളെ പിന്നെ മുശ്രിക്കുകളെ വിമർശിച്ച് പറഞ്ഞ കാര്യമാണ് നസീഇനെ കുറിച്ച്. എന്താണ് ഈ നസീ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം. അള്ളാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറം ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തു ഹുറു. അള്ളാഹു ആകാശ ഭൂമികളെ പടച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹാ അർബഅത്തു ഹുറും, അതിൽ 4 എണ്ണം പവിത്ര മാസമാണ്. ഖുർആനിലെ ആയത്താണ്, 4 എണ്ണം പവിത്ര മാസം. സലാസുൻ മുതവാലിയാ വറജബുൻ ഫർദുൻ, 3 എണ്ണം അടുത്തടുത്ത മാസങ്ങൾ, പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു മാസം. അതായത് ദുൽഹിജ്ജ, ദുൽഖാദ, മുഹറം, 3 അടുത്തടുത്താണല്ലോ. പിന്നെ ഒറ്റയ്ക്കുള്ളത് ഏതാ? റജബ്. 4 ആണ് യുദ്ധം നിഷിദ്ധമായ പവിത്രമായ മാസങ്ങൾ, 3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ചാണ്. 1 റജബ് പിന്നെയാണ്. ഹജ്ജിന്റെ യാത്രയും ഹജ്ജ് കഴിഞ്ഞുള്ള തിരിച്ചുപോക്കുമൊക്കെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടതുകൊണ്ട് സുരക്ഷിതമായിരുന്നു പണ്ട് കാലത്ത്. ഇൻഷാഅള്ളാ അത് സുരക്ഷിതമാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ്. അള്ളാഹു പറഞ്ഞു, എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നമൻ നസീഉ, എന്നാൽ നസീ എന്ന പരിപാടി സിയാദത്തുൻ ഫിൽ കുഫർ, കുഫർ വർദ്ധിപ്പിക്കലാണ്. യുദല്ലു ബിഹി അല്ലദീന കഫറു, അതുകൊണ്ട് കാഫിറുകൾ വഴി തെറ്റുന്നു. യുഹല്ലൂനഹു ആമാ വയുഹർരിമൂനഹു ആമാ, ചില മാസങ്ങളിൽ അവർ പവിത്ര മാസത്തെ അതിന്റെ പവിത്രത കളഞ്ഞ് ഹലാലാക്കുന്നു, ചില മാസങ്ങളിൽ അവർ അത് ഹലാലിനെ ഹറാമാക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ പരിപാടി എന്താ? യുദ്ധം അള്ള നിഷിദ്ധമാക്കിയ മാസമാണ് ഈ 4 മാസം, അത് അവർക്കറിയാം, അത് അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ മുഹറമിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ഒരു അർത്ഥം, അപ്പൊ അവർ പറയുന്നു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇപ്പം മാസം നമുക്ക് മുഹറം വേണ്ട, അത് അടുത്ത മാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാവും. അതിനാണ് നസീ എന്ന് പറയുക. അള്ളാഹു പറഞ്ഞു സിയാദത്തും ഫിൽ കുഫ്ർ, അത് കുഫറാണ്. യുദല്ലു ബിഹി അല്ലദീന കഫറു, അതുകൊണ്ട് കാഫിറുകളുടെ ബലാലത്ത് വർദ്ധിക്കുന്നു. യുഹല്ലൂനഹു ആമാ വയുഹരിമൂനഹു ആമാ ഫയുഹല്ലു മാ ഹറമല്ലാഹ്, അങ്ങനെ അവർ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്നു, അള്ളാഹു പവിത്രമാക്കിയതിന്റെ പവിത്രത ഇല്ലാതാക്കുന്നു. എന്താ സംഗതി, എന്താ നടക്കുന്നത്? മാസം യഥാർത്ഥത്തിൽ വേണ്ടത് അത് അങ്ങോട്ടേക്ക് ആക്കുക, ഈ മാസം മുഹറം വേണ്ട അടുത്ത മാസം ആയിക്കോട്ടെ, ഈ മാസം ദുൽഖാദ വേണ്ട അത് ഏതായാലും അടുത്ത മാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തെറ്റിക്കുന്നു. ഈ പരിപാടി ഏതിന് നടക്കുന്നത്? ചെറിയ അളവിൽ, അതിനേക്കാളും അത്ര വരുമോ എന്നറിയില്ല, പക്ഷേ നസീ ഇതിന് നടക്കുന്നുണ്ട്. കാരണം അതിനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഇവരുടെ കണക്ക് പ്രകാരം, കണക്കിനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന കൗമുണ്ടല്ലോ, അവരുടെ കണക്ക് പ്രകാരം ന്യൂ മൂൺ ഉണ്ടായിക്കഴിഞ്ഞാൽ മാസം ആയി, അത് ചിലപ്പോൾ നട്ടിട്ടൊക്കെ ആയിരിക്കും അവരുടെ കണക്ക് പ്രകാരം ഉണ്ടാകുക, എന്നാലും ആയി. വേറെ ചിലർ പറയുന്നു അല്ല അന്നായില്ല, അന്ന് പിറ്റേന്നായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇവർ പറയുന്നു, ഈ കണക്കിന്റെ ആളുകൾ പറയുന്നുണ്ടോ, നിങ്ങൾ മാസപ്പുറവെ നോക്കിയത് കൊണ്ടല്ലേ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, അവിടെ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ. അതിനേക്കാളും വലിയ പ്രശ്നം ഇവരുത്താണ്. ഈ കണക്ക് നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? ഒരു സ്ഥലത്ത് നാളെ നോമ്പ്, വേറെ വലിയ ദൂരമില്ലാത്ത മറ്റൊരു നാട്ടിൽ രണ്ടു ദിവസം കഴിഞ്ഞിരിക്കും നോമ്പ്, പിറ്റേന്ന് കൂടിയല്ല, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവരുടെ കണക്ക് പ്രകാരം. അതാണ് ഈ ന്യൂമൂണിന്റെ കണക്കിന്റെ അതിന്റെ കഥ. അതാണ് മാത്രമല്ല, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മുടെ മാസം എത്ര, റസൂലിന്റെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു 29-30. പക്ഷെ ഇവരുടെ കണക്ക് പ്രകാരം ന്യൂമൂൺ ഒരിക്കലും ഈ കണക്കിലെത്തൂല. അവരുടെ കണക്ക് പ്രകാരം തന്നെ ഒന്നുകിൽ 29 ദിവസവും 6 മണിക്കൂറും ചുരുങ്ങിയത്, കൂടിപ്പോയാൽ 29 ദിവസവും 19 മണിക്കൂറും, 29 ദിവസം കൃത്യം അല്ലെങ്കിൽ 30 ദിവസം കൃത്യം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നടക്കുന്നില്ല. മറിച്ച് ഇങ്ങനെയാണ് ഇവരുടെ കണക്ക്, അവരുടെ കണക്ക് പ്രകാരം അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് അവരുടെ കണക്ക് പ്രകാരമുള്ള കാര്യമാണ്. നമുക്ക് 29 ദിവസവും 6 മണിക്കൂറും അല്ലെങ്കിൽ 29 ദിവസവും 19 മണിക്കൂറും, അതിന്റെ ഇടയിൽ പലതും. ഇത് നസീ ആണെന്നാണ് പല മക്കൾ പറയുന്നത്, നസീഇന്റെ ഭാഗം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, അന്നസീഉ അല്ലദീ കാന ഫിൽ അറബ്, അറബികളിൽ ഉണ്ടായിരുന്ന നസീ, അല്ലദീ ഹുവ സിയാദതും ഫിൽ കുഫ്ർ, അല്ലാഹു പറഞ്ഞല്ലോ അത് കുഫറാണ്, കുഫർ വർദ്ധിപ്പിക്കണം. അല്ലദീ യുദല്ലു ബിഹി അല്ലദീന കഫറു യുഹല്ലൂനഹു ആമ വയുഹരിമൂനഹു ആമ, അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന അവരുടെ ഈ പ്രവർത്തനം, മാ ദക്കറ ദാലിക ഉലമാഉൽ ഹദീസ് വസ്സിയരി വതഫ്സീരി വഗൈറിഹി, അത് ആ കാര്യം തഫ്സീറിന്റെ തഫ്സീറിലും അതുപോലെ ഹദീസിന്റെ ഉലമാക്കളും അതുപോലെ ചരിത്രകാരന്മാരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത്. കാരണം മാസം യഥാർത്ഥത്തിൽ മാസം കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ മാസം തുടങ്ങും, നേരെ തിരിച്ച് സംഭവിക്കും. മാത്രമല്ല ഈ കണക്ക് നോക്കാന്നുള്ള പരിപാടി ഇത് ആര് തുടങ്ങിയതാണെന്ന് അറിയുമോ? വഖദ് യുഖാരിബു ഹാദാ ഖൗലു മൻ യഖൂലു മിനൽ ഇസ്മാഇലിയ, ഇസ്മാഇലിയ റാഫിളകൾ ഉണ്ടല്ലോ ഷിയാക്കൾ, അവരാണ് തുടങ്ങിയത്, അവനാണിത് തുടങ്ങിയിട്ടുള്ളത്. ബിദഅതി ദൂന അൽഹിലാൽ, അവർ പറഞ്ഞു കണക്കാണല്ലാതെ കാണേണ്ടതില്ല എന്നവർ പറഞ്ഞു. അതുപോലെ ഇബ്നു തൈമിയ പറഞ്ഞു നമുക്ക് മുമ്പുള്ള ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് നിശ്ചയിച്ചിരുന്ന, അവർ തെറ്റിപ്പോയി. അതുപോലെ ഈ ഉമ്മത്ത് തെറ്റിപ്പോവുകയുണ്ടായി. ഇത് നോക്കും നിങ്ങൾ, ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരി എഴുതിയ മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു വഖദ് ദഹബ ഖൗമുൻ ഇല റുജൂഇ ഇല അഹ്ലി തഫ്സീരി ഫീ ദാലിക്, ഈ വിഷയത്തിൽ കാഴ്ച എന്നത് മാറ്റി ഇങ്ങനെ കണക്കിലേക്ക്, സൂര്യനെ ചന്ദ്രന്റെ ചലനത്തിലേക്ക് ചില ആളുകൾ പോവുകയുണ്ടായി, അതിന്റെ കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോവുകയുണ്ടായി. അതാരാണ്? ഷിയാക്കൾ, അവരാണിത് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് അസ്തമിക്കുന്നു, 10 മിനിറ്റ് ശേഷം അവസാനിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം. അതുപോലെ ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു ലാ റൈബ അന്നഹു സബത ബിസ്സുന്നതി സ്വഹീഹ വത്തിഫാഖു സ്സഹാബ അന്നഹു ലാ യജൂസു ലിഇതിമാദു അലാ ഹിസാബിൻ നുജൂം, സഹാബത്തിന്റെയും റസൂലുള്ളാഹിന്റെ സുന്നത്തും കൊണ്ട് വ്യക്തമായ കാര്യമാണ് കണക്ക്, ഈ ചന്ദ്രന്റെ കണക്കിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. كما انه ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, റസൂൽ അല്ലാഹി കൽപ്പനക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അന്നഹു ബാലുൻ ഫി ശരീഅത്തി മുബ്തദിഉൻ ഫി ദീൻ, അവൻ വഴിപ്പെടുത്തവനാണ്, മുബ്തദിഉൻ ഫി ദീൻ, ദീനിൽ ബിദഅത്ത് ഉണ്ടാക്കുന്നവനാണ്. ഫഹുവ മുഖ്തിഉൻ ഫിൽ അഖ്ലി വഇൽമിൽ ഹിസാബ്, ബുദ്ധിക്കും തകരാറുണ്ട് അവന്റെ കണക്കിലും തകരാറുണ്ട്. ഇത് രണ്ടുമുള്ള വലിയ മഹാന്മാരെന്നാണ് ഇത് പറയുന്ന ആളുകളുടെ വിചാരം. فإن العلماء بالهيئة يعرفون أن الرؤية لا تنضبط بأمر حسابي. യഥാർത്ഥ ഈ വിഷയത്തിൽ അയൽമുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കാഴ്ചയെ ഒരിക്കലും ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല, ഈ കണക്കുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് ഖണ്ഡിതമായി പറയാൻ സാധിക്കുകയില്ല. ഇനി നോക്കൂ, ഇമാം നവവി ഇബ്നു ഹജറിന്റെ വായിച്ചു, ഇബ്നു തൈമിയയുടെ വായിച്ചു, ഇമാം നവവി പറയുകയാണ് ശറഹുൽ മുഹദ്ദബിൽ, മൻ ഖാല ബിഹിസാബിൽ മനാസിലി ഫഖൗലുഹു മർദൂദുൻ. ആരെങ്കിലും ഈ മൻസിൽ എന്നാണ് പറയാം, മനാസിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അൽഖമറ ഖദ്ദർനാഹു മനാസിൽ, ആ ആയത്തൊക്കെ ഈ മറ്റേ കണക്കിന്റെ ആളുകൾ ഓതാറുണ്ട്, നമ്മോട് ലക്ഷദ്വീപിലുള്ള ഒരാളാണ് ഇത് തുടങ്ങിയത്, അപ്പൊ ഈ ആയത്തുകൾ ഓതാറുണ്ട്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ മൻസിലിന്റെ പേര് പറഞ്ഞ് റുഇയക്കെതിരായി പറഞ്ഞവന്റെ കൗൽ മർദൂദാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് പ്രകാരം, ഇന്ന ഉമ്മത്തുൻ ഉമ്മിയ ലനക്തു വലനഹ്സു, അതുപോലെ പോലെ അന്നന്നാസ ലൗ കുല്ലുഹു ബിദാലിക്, മാത്രമല്ല ജനങ്ങളെ ഇതായിരുന്നു അള്ളാഹ് ഏൽപ്പിച്ചതെങ്കിൽ, ഇതാണ് ദീനിലെ നിയമമെങ്കിൽ എന്താണ് സംഭവിക്കുക, ബാഖ അലൈഹിം, ഇതവർക്ക് പ്രയാസവും, ഇതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. ലിഅന്നഹു ലാ യുഅറഫുൽ ഹിസാബു ഇല്ലാ അഫ്റാദുൽ നാസി മിനൽ നാസി അഫ്റാദുൽ മിനൽ നാസി ഫിൽ ബുൽദാനിൽ കിബാർ, വലിയ നാടുകളിൽ തന്നെ വളരെ ചുരുക്കാളുകൾക്ക് ഇതിന്റെ കണക്ക് യഥാർത്ഥത്തിൽ അറിയുകയുള്ളൂ. ഫസ്സവാബു മാ ഖാലഹുൽ ജുംഹൂർ, ബഹുഭൂരിപക്ഷം ഉലമാക്കളും പറഞ്ഞത് എന്താണോ അതാണ് ഇതിൽ ശരി. ഒമാ സിവാഹു ഫാസിദുൻ, അതല്ലാത്തത് ഫാസിദാണ്, മർദൂദുൻ, തള്ളപ്പെടേണ്ട അഭിപ്രായമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇത് പറയുന്ന ആളുകൾ നമ്മൾ പിന്നെ സലഫിയത്തിലേക്ക് തിരിച്ചു പോകുന്ന ആളുകളാണ്. പണ്ട് കോഴിക്കോട് വലിയൊരു പരിപാടിയിൽ ഒരാൾ പറഞ്ഞു, അതെ ഇതൊരു തിരിച്ചു നടത്തമാണ്, പറഞ്ഞാൽ പഴയ പാർട്ടിയിൽ നിന്ന് ഇപ്പൊ പുറത്തായിട്ടുണ്ട്, ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്, അങ്ങോട്ടേക്ക് സലഫുകളുടെ പാതയിലേക്ക് തിരിച്ചു പോവുകയാണെന്നാണ്. പിന്നെയും തിരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ പറഞ്ഞ ആളുകൾ പറയണ ഉലമാക്കളിൽ ആരാണ് പറയുന്നത്? ഇപ്പോ കണ്ണൂർ ജില്ലയിലെ, നമ്മുടെ ഈ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ ഖുതുബ പറയുന്ന ദാവാ സമിതിയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ പ്രഖ്യാപിച്ചു ഖുതുബയിൽ. മൂപ്പര് ഒറ്റയ്ക്ക് സ്വന്തം അഭിപ്രായം പ്രഖ്യാപിക്കുകയില്ല എന്നത് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്, കൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചതല്ലാതെ. അപ്പോ സംസ്ഥാന അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ട് പറഞ്ഞതാണ്. എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനം അവരുടെ അടിസ്ഥാന ഇതാണ്, നമ്മൾ പണ്ട് പണ്ടേ ചെയ്തു വരുന്നത്. ഖുറാഫയോട് ചോദിച്ചാൽ എന്തെങ്കിലും പുതിയ കാര്യം പറഞ്ഞിട്ട് പറയും, നമ്മൾ പണ്ട് പണ്ടേ ചെയ്തു വരുന്നതാണ്. നമ്മൾ ആരാണെങ്കിൽ പറയാം പുതിയ പുതിയ കുറെ ഹദീസുകൾ, പുതിയ നിങ്ങൾക്ക് ഇപ്പൊ പുതിയ ആയി കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുന്ന അതേ കാര്യം, നമ്മൾ പണ്ട് പണ്ടേ ചെയ്തു വരുന്നത്. പണ്ട് പണ്ടേ ആര് ചെയ്തു വരുന്നത്? സലഫ് സാലിഹികൾ ചെയ്തു വരുന്നതാണോ? അല്ല, ഷാഫി മദ്ഹബിനെ പിൽക്കാലക്കാരായ ചിലരുടെ അഭിപ്രായം എടുത്തിട്ട് പഴയ മൗലവിമാർ പഠിപ്പിച്ചതാണ്. അള്ളാഹു അള്ളാഹുക്ക് പുറത്തു കൊടുക്കട്ടെ, വിട്ടു കൊടുക്കട്ടെ എന്നല്ലാതെ ഒരിക്കലും ബാത്തിലിൽ ആരെയും സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. ഒരു തെളിവും യഥാർത്ഥത്തിലില്ല. ഇത് സലഫികളായ ആരെങ്കിലും അഹ്ലു സുന്നയിൽപ്പെട്ട ആരെങ്കിലും ഇത് പറഞ്ഞതായി ഒരു തെളിവും ഒരാൾക്കും കൊണ്ടുവരാൻ സാധിക്കുകയെ. ഇനി ചിലപ്പോൾ ഇനി ആരെങ്കിലും ചാർജ് ചെയ്യുന്നോ അജ്മ എന്നിട്ട് മറുപടി പറയുകയാണെങ്കിൽ പറയാൻ സാധ്യതയുണ്ട്. അഹമ്മദ് ഷാഖിർ റഹിമഹുല്ലാ, അദ്ദേഹം ഈ അഭിപ്രായത്തോട്, കണക്കിന്റെ ആളുകളോട് യോജിപ്പുള്ളൊരു സംസാരം നടത്തിയതായി, അങ്ങനെ അദ്ദേഹം പറഞ്ഞതായി ചില ആളുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ വിഷയം സ്ഥാപിച്ചിട്ട് പറഞ്ഞതല്ല, മറിച്ചൊരു ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന് അഹമ്മദ് ഷാഖർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുൻകൂറായി പറയുന്നത്. ബക്റബു സെയ്ദ്, ഞാൻ നേരത്തെ പറഞ്ഞ ബക്റബു സെയ്ദിന്റെ ഫിഖ്ഹുൻ നവാസിൽ എന്ന പുസ്തകത്തിൽ പറയുകയാണ് ഈ അഹമ്മദ് ഷാഖിർ എന്ത് ചെയ്തിട്ടുണ്ട്. അഹമ്മദ് ഷാഖിർ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യഅ്തദിറു ഫീഹി ഇല ഷെയ്ഖ് ഇസ്മായിൽ, അദ്ദേഹം ഈ വിഷയം സംസാരിച്ച ഷെയ്ഖ് ഇസ്മായിൽ എന്ന മറ്റൊരാളോട് പറയുകയുണ്ടായി, വഅന്നഹു ഇന്നമാ നഖറ ലിതാലതഹു ലിഇസാറത്തിൽ ബഹ്ത്, ഒരു ബഹ്ത്തിന് വേണ്ടി, ഒരു ഗവേഷണത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം കണക്കിന് അനുകൂലിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു റിസാല എഴുതിയത്. അല്ലാതെ അദ്ദേഹം ആ അഭിപ്രായത്തിൽ ഒരു അഭിപ്രായം ഉറപ്പിച്ച് പറഞ്ഞതല്ല, അദ്ദേഹം അതിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട് തറാജ എന്നാണ് ബക്റബു സെയ്ദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതാണ് ആകെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഒരാളും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. ഇനി സഹോദരങ്ങളെ, ഈ കണക്ക് തെറ്റാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഫഖ്റബൂ ജൈദ് റഹിമഹുള്ള അദ്ദേഹം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കിതാബിൽ തെളിയിച്ചു. അപ്പൊ നോക്കൂ, നിങ്ങൾ കണക്ക് തെറ്റുമെന്ന് പറയുമ്പോൾ ബേജാറായിരുന്ന ആളുകൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ തിബ് ഉണ്ടല്ലോ, തിബ് അഥവാ വൈദ്യം, മെഡിക്കൽ സയൻസ്. എത്ര ഖണ്ഡിതമായ തെളിവുകളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, എത്ര വിഷയത്തിൽ തെറ്റുപറ്റാറുണ്ട്. അത് നമുക്ക് കാണാനും കേൾക്കാനും നോക്കാനും ഒക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഫഖ്റബൂ ജൈദ് പറയുന്നത് അത് കാണാനും കേൾക്കാനും നോക്കാനൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതോ ആകാശത്തേക്ക് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നിലക്കും കാണാനോ കേൾക്കാനോ ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ. അപ്പൊ ഇത് തെറ്റുമെങ്കിൽ അത് തെറ്റാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. എന്ന് മാത്രമല്ല, ഇതിന്റെ കണക്കുകൾ നോക്കുന്ന ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. ഫഖ്റബൂ ജൈദ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നു ഉപകരണങ്ങൾ വെച്ചിട്ടാണ്. അതിന് ബാക്കിയുള്ള ഉപകരണങ്ങൾക്ക് തകരാറ് വരുമെങ്കിൽ ഇവരെ ഈ ഉപകരണങ്ങൾക്ക് എന്തുവരും? തകരാറുകൾ വരും. അതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ. അതുപോലെ തന്നെ ഇനി ഈ വിഷയത്തിൽ തന്നെ ഇവരുടെ ഗോളശാസ്ത്രം തന്നെ നന്നായി പഠിച്ചിട്ടുള്ള, അതിൽ മുങ്ങി കുടിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് അൽ അമീൻ മുഹമ്മദ് അഹമ്മദ് എന്നറിയപ്പെടുന്ന സുഡാനിലുള്ള ഒരു ഈ വിഷയത്തിലുള്ള ഇൽമു നുജൂം പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇബ്നു ബഖ്റബൂ ജൈദ് അദ്ദേഹത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. 1922 അദ്ദേഹം ജനിച്ചത്, ഇത്ര വർഷമല്ല. ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നത്. മരണപ്പെട്ടതായി വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നല്ല നല്ല പ്രായം ഉണ്ടാവും. 1922 ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പല വിഷയ കിതാബുകളും ഈ വിഷയത്തിലുണ്ട്. അഥവാ അദ്ദേഹം ദീനിയായ ഒരു ആരുമല്ല, മറിച്ച് ഈ വിഷയം ഗോളശാസ്ത്രം നന്നായി പഠിച്ചിട്ടുള്ള, അറബ് ലോകത്ത് അറിയപ്പെട്ട ഒരാളാണ്. മബാദിഉൽ കൗനിയാത്ത് എന്ന കിതാബ് അദ്ദേഹത്തിനുണ്ട്. ആയാത്തുല്ലാഹി ഫിൽ ഫിൽ ആഫാ എന്ന കിതാബുണ്ട്. ഇനി അവസാനം 2008 വരെ, ഹിജ്റ വർഷമല്ല, 2008 വരെ ബൈന സമാവാസി വൽ അർദ് എന്നൊരു പുസ്തകം അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. ബൈന സമാവാസി വൽ അർദ്, ഇതിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏതാ വിഷയം. എന്താണ് ആയാത്തുല്ലാഹി ഫിൽ ആഫാ, ചക്രവാളങ്ങളിലുള്ള അള്ളാഹിന്റെ ആയത്തുകൾ. അതുപോലെ മബാദിഉൽ കൗനിയാത്ത്, പ്രാപഞ്ചികമായ പല പിന്നെ പ്രിൻസിപ്പൾ അടിസ്ഥാനങ്ങൾ, അതാണ് മബാദി എന്ന് പറഞ്ഞത്. വൈനസ് സമാവാസി വല്ല ആകാശങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ കണക്കെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുറ്റ് റസൂലുള്ള പറഞ്ഞ കാഴ്ചയിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഈ നിലക്ക് തെറ്റാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ സഹോദരങ്ങൾ ഇത് തെറ്റാറുണ്ട് എന്നത് നമുക്കൊക്കെ മനസ്സിലാക്കുന്ന വേറെ ചില തെളിവുകളുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതാണ്. എന്താണ്? എത്രയോ തവണ നമ്മൾ കലണ്ടറിൽ കാണും ഇന്ന ദിവസം സൂര്യഗ്രഹണം ഉണ്ടാകും, ചന്ദ്രഗ്രഹണം ഉണ്ടാകും. ഉണ്ടാകുമെന്ന് മാത്രമല്ല, കേരളത്തിൽ ഇത്ര സമയം ഇന്ന സ്ഥലത്ത് വെച്ച് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇത്ര നേരം കാണാനാവും എന്ന് പറയും. എന്നിട്ട് ഒരു ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം നമ്മൾ കാണാതെ എത്ര തവണ കടന്നു പോയിട്ടുണ്ട്, ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. അങ്ങനെ നടന്നിട്ടുണ്ട്. അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വെച്ച് നേരെ നോക്കി കാണാം, കാണൂല. അങ്ങനെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, പിന്നെ ഈ ആളുകളുടെ ഒരു തെളിവാണ് നമ്മളോട് ഇങ്ങോട്ട് പറയാനുള്ള തെളിവാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിന്റെ കണക്ക് എങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങോട്ടുള്ള ന്യായം അതാണ്. നിസ്കാരത്തിന്റെ കണക്ക് നിങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലല്ലോ നോക്കുന്നത് എന്നാണ് പറയാറുള്ളത്. നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എപ്പോഴാണ് ഫജ്ർ തുടങ്ങുക? പ്രഭാതം വെളിപ്പെട്ടത് മുതൽ, അൽ ഫജ്റു സാനി എന്നറിയപ്പെടുന്ന പ്രഭാതം വെളിപ്പെട്ടത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹാൻസ്കാരത്തിന്റെ സമയം. അതുപോലെ ദുഹറിന്റെ സമയം എപ്പോഴാണ് സൂര്യൻ നമ്മുടെ നേരെ തലക്ക് മുകളിൽ വരും, അവിടുന്ന് തെറ്റും, ജവാൽ എന്ന് പറയും. അത് മുതൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെ, അതാണ് ദുഹറിന്റെ സമയം. അസറിന്റെ സമയം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ഒരഭിപ്രായ പ്രകാരം എന്താണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടി വണ്ണമാകുന്നത് വരെ, അതിന് അൽവഖ്തുൽ ഇഖ്തിയാരി എന്ന് പറയും. അതാണ് ഏറ്റവും നല്ല അസർ നിസ്കരിക്കേണ്ട യഥാർത്ഥ സമയം. പിന്നെ അൽവഖ്തുൽ ഇൽത്തിറാരി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു വഴി ഇല്ലെങ്കിലല്ലാതെ, അങ്ങനെ ബറൂറത്ത് വന്നാലല്ലാതെ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അതേതാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയോളമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അസ്തമയത്തോട് അടുത്ത സമയമാണ്. അതിന് മുമ്പേ അസർ നിസ്കരിക്കേണ്ടതാണ്. ഒറ്റക്ക് ജമാഅത്ത് നഷ്ടപ്പോയുള്ള കാര്യമാണ് പറയുന്നത്. ജമാഅത്ത് നമ്മൾ എന്തായാലും വഖ്ത് ഇഖ്തിയാരിയിലാണ് നടത്തുന്നത്, ആദ്യത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം. മഗ്രിബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ അസ്തമയ ശോഭ അത് മായുന്നത് വരെ, അതുപോലെ അത് മാനത് മുതൽ അർദ്ധരാത്രി വരെയാണ് ഐഷാഇന്റെ സമയം. ചില ഉലമാക്കൾക്ക് സുബ്ഹി വരെ എന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ഈ ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ ദിവസം പോയി നിസ്കരിക്കുന്നത്, നിങ്ങൾ കണക്ക് നോക്കിയിട്ടല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇവരോട് തിരിച്ചു ചോദിക്കാനുള്ള, ഇത് രണ്ടും ഒരുപോലെ അല്ല. ഈ ഖിയാസ് തമ്മിൽ സാരിഖുണ്ട്, സാരിഖുള്ള ഖിയാസാണ്, സ്വീകരിക്കാൻ പറ്റൂല ഇതിനോട്, ഖിയാസാക്കാൻ സാധിക്കില്ല. എന്താണ് കാരണം? നോക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞ ഹിലാലിന്റെ ഹദീസുകളിൽ പറഞ്ഞത് എന്താ? അലൈക്കും, അത് നിങ്ങൾക്ക് കാണാതായ, നിങ്ങൾക്ക് മുമ്പിൽ മേഘം മൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 30 പൂർത്തിയാക്കുക, 29 എടുക്കണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ളുഹറിനെ മേഘം മൂടി, സൂര്യനെ കാണുന്നില്ല, ളുഹർ തെറ്റില്ലേ? ളുഹർ തെറ്റിയത് ഉച്ച നമ്മുടെ നേരെ തലക്ക് മുകളിൽ നിന്ന് സൂര്യൻ തെറ്റിയത് നമുക്ക് കാണുന്നില്ല, മേഘം മൂടി, ളുഹർ തെറ്റിക്കണ്ട. ഇത് രണ്ടും ഒരുപോലല്ലേ? വ്യക്തമായ ഭാര്യക്കാണ്, ഭാര്യക്കും മേഘം തയ്യാസില്ല, തയ്യാസില്ല. എന്ന് മാത്രമല്ല, ഇത് നമ്മൾ ഈ കണക്കുകൾ വളരെ കൃത്യ, ഇവർ ഈ പറയുന്ന ഓരോന്ന് ഇവർക്ക് തിരുത്തലുമാണ്. നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അശംസുബാൻക്കെതിരാണല്ലോ, അതേപോലെ ഇത് അവർക്ക് എതിരാണ്. ഇവരുടെ കണക്ക് കൃത്യമല്ല എന്നുള്ളതിനുള്ള തെളിവാണ്. നിങ്ങൾ നോക്ക്, നിസ്കാരത്തിന്റെ കണക്കുകൾ പറയുന്ന ഓരോ ഒബ്സർവേറ്ററുകൾ പറയുന്ന കണക്ക് നോക്ക്, വ്യത്യാസമല്ലേ? മൊബൈലിൽ എടുത്ത് നോക്ക്, നിസ്കാരത്തിന്റെ സമയം ഓരോരുത്തർ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മുൽ ഖുറയിൽ നിന്ന് തീരുമാനിച്ച സമയം, മുസ്ലിം വേൾഡ് ലീഗ് തീരുമാനിച്ച സമയം, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് തീരുമാനിച്ച സമയം ഒരുപോലെ അല്ല. തെറ്റാൻ പാടില്ല, നിങ്ങൾ കഥയായ കണക്കല്ലേ, എങ്ങനെ തെറ്റേണ്ടത്? 5 മിനിറ്റ് വ്യത്യാസം, 2 മിനിറ്റ് ശേഷം സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആളുകളല്ലേ, എങ്ങനെ തെറ്റാൻ പാടുണ്ടോ? അപ്പൊ അതിൽ തന്നെ നമുക്ക് കാണാൻ വ്യത്യാസം. നമ്മൾ എന്താണ് അതിൽ ഏറ്റവും ശരിയായത് എന്ന് മനസ്സിലാക്കിയതാണ് നിങ്ങൾ എടുക്കുന്നത്, മനസ്സിലായോ? അതിൽ ഏറ്റവും ശരിയായത് എന്ന് മനസ്സിലാക്കിയതാണ് നമ്മൾ എടുക്കുന്നത്, അല്ലാതെ അതിനൊരു ഒരു ഒരു ഒരിക്കലും തെറ്റാത്തൊരു അങ്ങനെ ഒരു അവസ്ഥ ഐസ്മത്ത് നമ്മൾ അതിന് കൽപ്പിക്കുന്നില്ല. അപ്പൊ ഇവരുടെ കണക്ക് യഥാർത്ഥത്തിൽ എൽത്തറാപ്പുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവന്റെ ചിന്തയും അവന്റെ കണക്കുകൂട്ടലും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക എന്നതിനുള്ള തെളിവാണ് നിസ്കാരത്തിന്റെ സമയം തന്നെ. നിസ്കാരത്തിന്റെ സമയം നമ്മുടെയൊക്കെ മൊബൈലിലും അതുപോലെ പല ടീമും അടിച്ചിറക്കുന്നത് തന്നെ അതിനുള്ള വ്യക്തമായ തെളിവാണ്. നോക്കൂ, നിങ്ങൾ എത്രത്തോളം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അദ്ദേഹം പറയുകയുണ്ടായി ഈ വിഷയത്തെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഒരു ചോദ്യം ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവയിൽ നമുക്ക് വായിക്കാം, ഇന്ന തഹ്‌വീം, ഇതായി നിസ്കാരത്തിന്റെ സമയം നിർണയിച്ചിട്ടുള്ള ഈ തഹ്‌വീം അഥവാ എന്താണ് അതിന് പറയാ, ആ സമയം നിശ്ചയിച്ച് ചാർട്ടുണ്ടല്ലോ, തഹ്‌വീം ഉമ്മുൽ ഖുറ, മക്കയിലെ ഉമ്മുൽ ഖുറയിൽ തീരുമാനിച്ച ഈ തഹ്‌വീം, ഫീഹി തഖ്ദീമു 5 ദഖായിഖ് ഫി അദാനിൽ ഫജ്ർ അല മദാരിസന, കൊല്ലം മുഴുവൻ സുബ്ഹിന്റെ ബാങ്ക് ഒരു 5 മിനിറ്റിന്റെ മുമ്പെയാണ് അതിലുള്ളത്. പിന്നെ സെമി പറയുകയാണ്, നമ്മൾ കുറേ തീരുമാനിച്ചത് 5 മിനിറ്റ് മുമ്പാണ് സുബ്ഹിന്റെ ബാങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത് പോലെ, 10 മിനിറ്റ് അത് 5 മിനിറ്റ്. അപ്പൊ 5 മിനിറ്റ് മുമ്പെയാണ് കൊടുക്കുന്നത്. ഫല്ലദീ യുസല്ലി ഔവല മാ യുഅദ്ദൻ യുഅതബർ സല്ല ഖബ്ല അൽ വഖ്ത്. അതുകൊണ്ട് ഈ ഉമ്മുൽ ഖുറയിലെ കണക്കനുസരിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നത് കേട്ട് ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിന് മുമ്പാണ് അവൻ നിസ്കരിച്ചിട്ടുള്ളത്. ഇത് നോക്കിയിട്ടും മറ്റുള്ള കണക്കുകൾ നോക്കിയിട്ടും നമുക്ക് ഞാൻ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇബ്നു ഉസൈമി പറയുകയാണ്. ഫലിദാലിക, അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കാൻ ഈ കണക്കിനെ ആശ്രയിക്കാൻ പാടില്ല. ലഅന്നഹു മുഖദ്ദമുൻ, കാരണം അത് നേരത്തെയാണ് കൊടുക്കുന്നത്. വഹാദിഹി മസ്അലത്തുൻ ഖതിറത്തുൻ ജിദ്ദൻ, ഇത് അപകടം പിടിച്ചൊരു മസ്അലയാണ്. കാരണം ലൗ തകബ്ബർ ലിൽ ഇഹ്റാമി ഫഖത് ഖബ്ല അൻ യദ്ഖുല അൽ വഖ്ത് മാ സഹത് സലാതുക ഫരിള, നീ സമയത്തുന്നതിന് മുമ്പ് ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാം മാത്രമേ കെട്ടിയിട്ടുള്ളൂ, ബാക്കി നിസ്കാരം തീരുമ്പോഴേക്കും നിസ്കാരത്തിന് സമയമായിട്ടുണ്ട് എങ്കിൽ പോലും നിസ്കാരം ശരിയാവില്ല. കാരണം തുടങ്ങിയത് എപ്പോഴാണ്? പക്താകുന്നതിന് മുമ്പ്. ഹുസൈൻ പറയാണ്, ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ്. നിസ്കാരം തുടങ്ങിയത് തക്ബീറത്തുൽ ഇഹ്റാം സമയമാകുന്നതിന് മുമ്പാണ് തുടങ്ങിയത്, ബാക്കി നിസ്കാരം വക്തിലായാൽ പോലും നിസ്കാരം ശരിയാകില്ല. മറിച്ച് നിസ്കാരം തുടങ്ങേണ്ടത് വക്താകുന്ന ശേഷം മാത്രം. ഇത് ഉമ്മുൽ ഖുറയിലെ സമയം നിശ്ചയിച്ചതിനെ കുറിച്ചാണ് ഇബ്നു ഉസൈമീൻ പറയുന്നത്. എങ്ങനെ തെറ്റാൻ പാടില്ലാത്ത, ഒരിക്കലും തെറ്റാത്ത, വളരെ കൃത്യമായ 2 മിനിറ്റ് മുമ്പ് അസ്തമിക്കുന്നു, 3 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് അസ്തമിക്കുന്നു പറയുന്നത് എങ്ങനെ തെറ്റുക?
അപ്പൊ ഈ പറയുന്നതൊക്കെ എതിരായിട്ടാണ് സജ്ജത്ത്. നമുക്ക് ഇങ്ങോട്ട് എതിരായി തെളിവ് പിടിക്കാനാണ് കൊണ്ടുവന്നത്, പക്ഷേ തെളിവ് അങ്ങോട്ടാണ് വരുന്നത്, തെറ്റും എന്നതിനാണ് തെളിവ്. ഇനി സഹോദരങ്ങളെ നോക്കും, നിങ്ങൾ നിസ്കാരവും ഇതും തമ്മിൽ ഈ തിയാസ് തമ്മിൽ ബന്ധമില്ല എന്നതിന് മറ്റൊരു തെളിവാണ് മസീഹ് ദജ്ജാൽ വരുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, റസൂൽ പറഞ്ഞില്ലേ പിന്നെ അവൻ എത്ര നാളുണ്ടാവും ഭൂമിയിൽ? 40 ദിവസം. 40 ദിവസം ഉണ്ടാകും. യൗമുൻ കസന, ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെ. യൗമുൻ കശഹർ, രണ്ടാമത്തെ ദിവസം ഒരു മാസം പോലെ. മസീഹ് ദജ്ജാൽ വന്നാൽ സമയത്തിന്റെ ദൈർഘ്യം മാറി. യൗമുൻ കജുമ, പിന്നത്തെ ദിവസം ഒരാഴ്ച പോലെ. വസായിറു അയ്യാമിഹി കഅയ്യാമിക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ സാധാരണ ദിവസം പോലെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാ, ഫദാക യൗമുൽ ലദി കസന അതക്തീന ഫീഹി ഫദാസ യൗം, ആ ഒരു വർഷം ദൈർഘ്യമുള്ള ദിവസം ഒരു ദിവസത്തെ നമസ്കാരം മതിയോ നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഉഖ്ദുറു ലഹു ഖദറ, അതിന്റെ കണക്ക് നിങ്ങൾ കൂട്ടി നിസ്കരിക്കണം. സാധാരണ നിസ്കരിക്കണ കണക്കുണ്ട്, അതിനനുസരിച്ച് ഒരു കൊല്ലത്തെ നിസ്കാരം തന്നെ നിസ്കരിക്കണം. മാസപ്പിറന്റെ വിഷയത്തിലോ സല്ലല്ലാഹു പറഞ്ഞ ഇങ്ങനെയാണോ, മേഘം മൂടി കണ്ടില്ലെങ്കിൽ മാസമായിട്ടില്ല, പിന്നെ 30 പൂർത്തിയാക്കുക. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല, എല്ലാ ദിവസവുമുള്ള തെളിവാണ്. ഇപ്പോ മേഘം മൂടി സൂര്യനെ കണ്ടില്ലെങ്കിൽ നമ്മൾ ലോഹ നിസ്കരിക്കുന്നുണ്ട്, അസദ നിസ്കരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെയല്ല, രണ്ടും തമ്മിൽ സാരിപ്പുണ്ട്, രണ്ട് തമ്മിൽ തയ്യാസാക്കാൻ പറ്റാത്ത വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാകുമ്പോൾ തയ്യാസില്ല. ഒരുപോലത്തെ മസാലയായിരിക്കണം തയ്യാസാക്കണമെങ്കിൽ. അപ്പോ അതുപോലെ തന്നെയാണ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറയുകയുണ്ട്, ഇനിയിപ്പോ ഇവർ പറയണ്ടല്ലോ ഇങ്ങനെ കണക്കൊന്ന് നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ ചിലപ്പോ തെറ്റിപ്പോവും. കണക്ക് നോക്കിയിട്ട് ശരിയായാൽ അവനാണ് തെറ്റിയത്. കണക്ക് നോക്കാതെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒരുവിന് യഥാർത്ഥത്തിൽ തെറ്റിപ്പോയി, ഉണ്ടായത് പക്ഷെ അവൻ കണ്ടില്ല, അവനാണ് ശരി പറ്റിയത് എന്നാണ് ഇബ്നു ബസ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, വലൗ ഫറദ്ന അന്നൽ മുസ്ലിമീന, നമ്മൾ വെറുതെ വാദത്തിന് സമ്മതിച്ചു കൊടുത്താലും, അന്നൽ മുസ്ലിമീന അഖ്തഊ ഫീ ഇസ്ബാത്തിൽ ഹിലാലി, മുസ്ലിമീങ്ങൾക്ക് തെറ്റുപറ്റി ഹിലാൽ സ്ഥിരപ്പെടുത്തുന്നതിൽ, ദുഖൂലൻ ഔ ഖുറൂജ, അഥവാ മാസം തുടങ്ങുന്നതിലോ അവസാനിക്കുന്നതിലോ, വഹും മുഅ്തമിദൂന ഫീ ഇസ്ബാത്തിഹി അലാ മാ സഹത് ബിഹി അസ്സുന്നതു അൻ നബീഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരതിൽ ആശ്രയിക്കുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എങ്കിൽ, ലം യകുൻ അലൈഹിം ഫീ ദാലിക ബഅസ്, അതുകൊണ്ട് അങ്ങനെ റസൂലുള്ള പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ബൽകാനു മഅജൂരീൻ, അല്ല അതിന് കൂലി ലഭിക്കും. ومشكورين من اجل اعتمادهم على ما شرعه الله لهم وصحت به الاخبار عن نبيهم صلى الله عليه وسلم ورث رسول الله ഇന്ന് വന്നത് സ്വീകരിച്ചു എന്നതുകൊണ്ട് അവർക്ക് പ്രതിഫലമാണ് ലഭിക്കുക. ولو تركوا بالباس പറയുകയാണ്, ولو تركوا ഇനവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ لاجل قول الحاسبين, ഈ കണക്കന്മാരുടെ വാക്ക് പിടിച്ചിട്ട് ഇവരെ റസൂലുള്ളാഹിന്റെ കൽപ്പന ഉപേക്ഷിക്കുകയാണെങ്കിൽ مع قيام البينه الشرعيه برؤيه الهلال دخولا او خروجا, هلال മാസം തീരുമ്പോഴോ അവസാനിക്കും തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴോ ഹിലാൽ നോക്കാതെ കണക്കുകാരുടെ കണക്കിനെ ആശ്രയിക്കുകയാണെങ്കിൽ, ലകാനു ആസിമീൻ, അവർ കുറ്റവാളികളാണ്, അവർക്ക് കുറ്റമുണ്ടാകും. വല ഖസറിൻ അളീമിൻ മിൻ ഉഖൂബത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ലിമുഖാലഫതിഹിം മാ റസമഹും ലഹും നബിയുഹും വഇമാമുഹും മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വരച്ചു കൊടുത്ത മാർഗത്തിൽ നിന്ന് അവർ വിട്ടുപോയതിന് അവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇബ്നു ബാസ് ആയത്ത് കൊടുക്കുകയാണ്, ഫലിയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ വയുസീബഹും അദാബുൻ അലീം, റസൂലുള്ളാഹിന്റെ കൽപ്പനയോട് എതിര് പ്രവർത്തിക്കുന്നവർ അവർക്ക് ഒരു ഫിത്ന സംഭവിക്കുന്നത്, വേദനയേറിയ ശിക്ഷ സംഭവിക്കുന്നത് കാത്തിരുന്നു കൊള്ളട്ടെ. അതുപോലെ റസൂൽ അല്ലാഹു പറഞ്ഞു, വമാ ആതാകും റസൂൽ ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, റസൂൽ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കുക. വമാ യഅസില്ലാഹ വറസൂല വയതഅദ ഹുദൂദ യുദ്ഖിൽഹു നാറ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, റസൂലുള്ളാഹിന്റെ കൽപ്പന ധിക്കരിക്കുകയും അല്ലാഹുവിനെ ധിക്കരിക്കുകയും അവന്റെ റസൂലിനെ ധിക്കരിക്കുകയും അള്ളാന്റെ അതിർവരമ്പുകൾ ഒഴിവാക്കുകയും ചെയ്തവർ നരകത്തിലാണ് ചെന്ന് ചാടുക. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് ഇബ്നു ബാസ് പറയുന്നു, അമ്മൽ ഹിസാബിയൂൻ, എന്നാൽ ഈ കണക്കിന്റെ ആളുകൾ പലായി ഉൾത്തഫസുലേഹിം, അവരിലേക്ക് നിങ്ങൾ തിരിഞ്ഞുനോക്കാനേ പാടില്ല, അവരിലേക്ക് തിരിഞ്ഞുനോക്കാനേ പാടില്ല. പലായി ഉൾത്തഫസുലേഹിം അല്ലാതെ അവർ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ദിവസം മാത്രം നിങ്ങൾ നോക്കാൻ പാടുന്നല്ല, മറിച്ച് അവരിലേക്ക് നിങ്ങൾ തിരിഞ്ഞുനോക്കാനേ പാടില്ല. പല യുവാവ് അല ഹിസാബ്, അവരുടെ ഹിസാബ് ഒന്നിനും കാരണമാക്കാനോ പരിഗണിക്കാനോ പാടില്ല. വലയം തകിലവും ഹിസാബും, യഥാർത്ഥത്തിൽ അവരവരുടെ ഈ കണക്ക് പ്രചരിപ്പിക്കാൻ തന്നെ പാടില്ലാത്തതാണ്. വയം തകി മനഅഹും മിന്നശ്രി ഹിസാബാത്തിൻ, അവരുടെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് തടയേണ്ടതാണ്. സൗദി അറേബ്യയിൽ തടയണമെന്നാണ് ഇതിന് റഹ്മഹുള്ള പറയുന്നത്. ഇവിടെ നമുക്ക് അധികാരം ഉണ്ടായിരുന്നു, ഞങ്ങളും തടയണമായിരുന്നു. ലിഅന്നഹും ബിദാലിക യുശവിശൂന അലന്നാസ്, കാരണം അവർ അതുകൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത്, ജനങ്ങൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കുകയാണ്, ജനങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കുകയാണ്. ഉറപ്പല്ലേ, അവർ കാണില്ല എന്ന് പറഞ്ഞല്ലോ, അവര് മറ്റൊരു പെരുന്നാളൊക്കെ യൂണിഫോം കാണുമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവരോട് ചോദിക്കുകയാണ്, ലജ്നത്ത് ദായിമയോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, ഇന്ന ഉലമാ അൽ ഫലക് ഖദ് വസലു ഇലൽ ഖിമ്മതി ഫി ഇൽമിൽ ഫലക്, ഇവർ ഈ വിഷയത്തിൽ ഇപ്പൊ വളരെ ഉന്നതിയിലെത്തിയല്ലോ, ശാസ്ത്രം പുരോഗമിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവരെത്തിയെന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോ ലജ്നെ പറയുകയാണ്, പറഞ്ഞത് മാത്രം സ്വീകരിക്കാൻ പാടുള്ളൂ, അതാണ് ശരിയായ വാക്ക്. നിങ്ങൾ നോക്കുക, നോമ്പ് നോക്കുക, പെരുന്നാളാക്കാനും നിങ്ങൾ മാസപ്പുറം നോക്കുക, കണ്ടില്ലെങ്കിൽ മേഘം മൂടിയോ നിങ്ങൾ 30 പൂർത്തിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സ്വീകരിക്കുക, കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയാം. ഈ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ശാസ്ത്രം ഇവരീ പറയുന്ന പുരോഗതിയൊക്കെ കിട്ടും, ഇവർ പറയുന്നതാണ് പുരോഗതി, ചില സമയത്ത് ഒരു പുരോഗതി നമ്മൾ കാണില്ല, ചില സമയത്തൊക്കെ ഇവരുടെ പുരോഗതി എവിടെ എത്തിയത് നമുക്ക് കാണുകയില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ, ഇവർ ഒരു പ്ലേറ്റ് കാണാതായല്ലോ 100-300 മനുഷ്യന്മാരെയും കൊണ്ട് ഒരു പൊടിപോലും കിട്ടിയിട്ട്. ഇവർ പറയുന്ന എന്താണ്, ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ എന്ത് പൊടി ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ നാസ കണ്ടുപിടിക്കുന്ന, എന്നിട്ട് വലിയൊരു വിമാനം എത്രയോ മനുഷ്യന്മാരും കൊണ്ടുപോയ ഒരു വലിയ വിമാനം അത് പോയിട്ട് ഒരു പൊടി കിട്ടിയിട്ട് എത്ര തെരഞ്ഞു നോക്കി. അപ്പൊ ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ പലതും നശിപ്പിക്കാനുള്ളതാണ്, അത് രക്ഷിക്കാനുള്ളതല്ല. ആളുകൾ ഒന്നാകെ നശിപ്പിക്കേണ്ട പലതും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, മനുഷ്യന്മാരെ രക്ഷിക്കേണ്ട പലതും ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. കയറൊന്നും പലതും ഇവരടുത്ത് ഇല്ലാന്നുള്ളതാണ് യാഥാർത്ഥ്യം. സയൻസിൽ എത്താൻ പറ്റാത്ത ഒരുപാട് മേഖലകളുണ്ട്. അള്ളാഹു വസല്ലമയുടെ സഹാബത്ത് കൊണ്ട്, സഹാബത്തിന്റെ വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് മസീഹ് ദജ്ജാൽ ഭൂമിയിൽ ഒരു ദ്വീപിലുണ്ട് എന്നുള്ളത്. ഇന്നുവരെ ഏതെങ്കിലും ആളുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, തെളിച്ചു തന്നിട്ടുണ്ടോ? അപ്പൊ ഭൂമിയിൽ ഇവർ എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് നമുക്ക് ഇതിനൊക്കെ വ്യക്തമാകും. യജൂജ് മജൂജ് അവരുണ്ട്, ദുൽഖർനൈനിക്ക് എത്തിയ മതിലിന്റെ അപ്പുറത്ത് അവരുണ്ട്, ഇന്നും കാത്തിരിക്കുകയാണ്. തൊളയുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു തൊളയുണ്ടാക്കി, റസൂലുള്ള ബേജാറായിട്ട് വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന് വലിയ ഷറാണ് സംഭവിച്ചിട്ടുള്ളത്, ദുൽഖർനൈൻ കെട്ടിയ മതിലിന് തൊള ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ജഅലഹു ദക്ക, അത് അവർ തകർത്ത് കളയും. അതുപോലെ അവർ തറക്കുന്ന ബഅദഹും യമൂജു ബഅദ്, അവരിങ്ങനെ തിരമാലകൾ കണക്കെ ഇറങ്ങി വരും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്, ദുൽഖർനൈൻ കെട്ടിയ മതിലിനപ്പുറത്ത് അവരുണ്ട്. എവിടെയാണ് ഭൂമിയിലെ മതിൽ, ഇവരാരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അപ്പോ ഭൂമി മുഴുവൻ മനുഷ്യന്റെ കണ്ണുകൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കിബർ മാത്രമാണ്, വെറും കിബർ. അതൊന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല, വളരെ ദുർബലനാണ് അഖുലഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയാം ഇവർ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തും. എന്നിട്ടും അള്ളാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാനാണ്, നോക്കാനാണ്, അല്ലാതെ മറ്റാരെങ്കിലും നമ്മൾ പരിഗണിക്കാനല്ല. അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന പല ഷറുകളുണ്ട്, ഈ കണക്കുകൊണ്ടുണ്ടാകുന്ന പല ഷറുകൾ എന്താണ്, അതിൽപ്പെട്ടതാണ് ഒന്ന്, നോക്കുന്ന ആ സുന്ന, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്ത് ചെയ്തു വരുന്ന കാര്യത്തെ തന്നെ ഇവരില്ലാണ്ടാക്കാണ്. ഈ കണക്കിലൂടെ കാണൂല എന്ന് പ്രഖ്യാപിച്ചു, പിന്നെ ആരെങ്കിലും നോക്കാൻ പോവോ? പ്രത്യേകിച്ച് സംഘടന പറയുന്നത് അള്ളാഹിന്റെ കിതാബ് പറഞ്ഞതിനേക്കാളും കൂടുതൽ അനുസരിക്കുന്ന ആളുകൾ ഒരിക്കലുമില്ല. സ്വന്തം ഉപ്പയും പോയി വന്ന് കണ്ടു എന്ന് പറയാൻ വിശ്വസിക്കില്ല, കാരണം സംഘടന നേതാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആളുകളുടെ ചിന്ത, മൊരടിച്ച തക്കലീദിന്റെ ആളുകളാണ് ഈ സംഘടനകളുടെ ആളുകൾ. പഴയ ഫിഖ്ഹി തഖ്ലീൽ ഉണ്ടല്ലോ, അതിനേക്കാളും മുരടിച്ച അങ്ങനെ മനുഷ്യന്റെ മനസ്സ് വരണ്ടതാക്കി കളയുന്ന ഒരു ജാതി സാധനമാണ് ഈ സംഘടനകളുടെ തഖ്ലീൽ. അത് എത്ര വിശ്വസ്തരായ ആളുകൾ പോയി പറഞ്ഞാലും വിശ്വസിക്കൂല. കാരണം എന്താ, നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, കാണൂല, പിന്നെങ്ങനെ കാണാനാണ്? നേതാവ് പറഞ്ഞു, സംഘടന പറഞ്ഞതിന് എന്തെങ്കിലും ഇത് നടക്കുമോ എന്നെതിരായി എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അത്രയും കുടുക്കായ ചിന്തയാണ് അതിലേക്കാണ് ഈ മതസംഘടനകൾ ആളുകളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സുന്നത്തെ തന്നെ ഇല്ലാതാക്കി. 21 നോക്കുക എന്നുള്ള പരിപാടിയില്ല, കാരണം കാണൂല, നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നോക്ക്, നിങ്ങൾ എത്ര മനുഷ്യന്മാർ പോയി കണ്ടാലും ഈ സംഘടനകൾ മാറ്റുമോ, ഇത് പറഞ്ഞത് മാറ്റുമോ? മാറ്റാൻ സാധ്യതയുണ്ട്, ഇവരുടെ സ്വഭാവം വെച്ചിട്ട് ഇവരുടെ പ്രവർത്തനം വെച്ചിട്ട് പറഞ്ഞത് മാറ്റും, ഒരിക്കലുമില്ല. അപ്പൊ എന്തെങ്കിലും ന്യായീകരണം പറയും, എന്തെങ്കിലും പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നായിട്ട് പറയും ചിലപ്പോ ഉള്ളവാൽ. അപ്പൊ അങ്ങനെ ആണ് ഇവരുടെ സ്വഭാവം. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രയാസം അതിനുണ്ട്. അതുപോലെ നോക്ക്, മുസ്ലിമും മത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന അതി ഗൗരവകരമായ പ്രശ്നം അതിനുണ്ട്. അതിനെ നമ്മൾ പ്രഖ്യാപിച്ചാലാണ് എന്ത് നോക്കേണ്ടതില്ല എന്നുള്ളത്. ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത്. വലിയ കുഴപ്പം, എത്ര കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്? മുസ്ലിമുകളെ കാണാൻ അനുവദിക്കാതെ കാണൂല എന്ന് ഇവരങ്ങ് റൈവ് പറയുന്ന ആളുകളെ പോലെ അങ്ങ് പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഉള്ള അതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് മുസ്ലിങ്ങളിൽ കളവ് ആരോപിക്കുക എന്നത് ഇതുകൊണ്ടുണ്ടാവും. കാരണം കാണും എന്നത് വ്യക്തമായി എത്രയോ ആളുകൾ കണ്ടത് ഉലമാക്കൾ നമുക്ക് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കാണൂല എന്ന് പറഞ്ഞിട്ട് കണ്ട ആരെങ്കിലും വന്നാൽ ഇവരെന്താ ചെയ്യാ? പറഞ്ഞവനെ കള്ളനാക്കി, അവന്റെ പേരിൽ കെതിബ് ആരോപിക്കുന്നു, അവന്റെ അദാലത്തിൽ, മുസ്ലിമിന്റെ അദാലത്തിൽ അവൻ നീതിമാനാണ് എന്നതിൽ സംശയിക്കുന്നു. അങ്ങനെ ഒരു പ്രസാദ് അതിലുണ്ട്. റസൂലുള്ള അന്റെ സുന്നത്ത് ഒഴിവാക്കുന്ന പ്രസാദുണ്ട്, ഭിന്നിപ്പുണ്ടാക്കലുണ്ട്, മുസ്ലിമുകളുടെ അദാലത്ത് അതിൽ സംശയിക്കുകയുണ്ട്. ഇപ്പൊ സഹോദരങ്ങളെ, നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം നേരത്തെ പറഞ്ഞ, ഞാൻ അവസാനം പറഞ്ഞ കൂട്ടരെ കുറിച്ചാണ്, സദൂത്ത് മുജാഹിദീൻ കൊണ്ടേ പറഞ്ഞ കാര്യമാണ് ഇത്. പക്ഷേ അവരിൽ നിന്ന് ഒഴിവായി വന്ന ആളുകൾ സലഫിയത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ ആളുകൾ എല്ലാത്തിലും എന്താണോ പഴയ വിഭാഗം പറഞ്ഞത് അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. പല പല വിഷയങ്ങളും നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറയുന്ന കുഫറിലേക്ക് വരെ എത്തുന്ന ചില വിഷയങ്ങളിൽ അവരെക്കാളും മുമ്പിലായി ഈ പറയപ്പെട്ട പുതിയ ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ നമ്മൾ നന്നായി പഠിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ ഹഖ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹഖ് വെളിപ്പെടുത്തൽ ഏത് സമയത്ത് നമ്മുടെ ബാധ്യതയാണ്. അത് ഓരങ്ങനെ പ്രഖ്യാപിച്ചല്ലോ, ഇവരിങ്ങനെ പ്രഖ്യാപിച്ചല്ലോ, ഇതൊക്കെ കൊണ്ട് ദീൻ മൂടപ്പെടുകയാണ്. ആളുകൾ അങ്കലാപ്പിലാണ്. എന്താണ് ഇതിൽ ഹക്ക് എന്ന് മനസ്സിലാക്കാതിരിക്കണം. അവരങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറ്റവരാകട്ടെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദീനിൽ ഇതിന് വല്ല സ്ഥാനവും ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു, അതാണ് യഥാർത്ഥത്തിൽ ഹക്ക്. അപ്പൊ ഇന്നിപ്പോ റമദാൻ 29 നമ്മൾ വിശ്വസിക്കുന്നു കാണാൻ സാധ്യതയുണ്ട് എന്ന്, ഈ പറയപ്പെട്ട ഉലമാക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ല എന്ന് പറയുന്നവർ തെളിവുകൾ കൊണ്ടുവരിക. അല്ലാതെ അവർ പണ്ട് ഞങ്ങൾ 1970 അൽമിനാറിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട, അതവിടെ വെച്ചാൽ മതി. മറിച്ച് തെളിവുകൾ കൊണ്ടുവരിക. നിങ്ങൾ ഏത് സലഫിയത്താണ് അവകാശപ്പെടുന്നത്, ഏത് ഉലമാക്കളുടെ പാരമ്പര്യമാണ് അവകാശപ്പെടുന്നത്, അവരുടെ കൗലു കൊണ്ടുവരും, അവർ പറഞ്ഞത് കൊണ്ടുവരും. ഈ വക വിഷയങ്ങളിൽ ഇവിടെയുള്ള ഏതെങ്കിലും ജാഹിലിങ്ങളായ ആളുകളല്ല അഭിപ്രായം പറയേണ്ടത്, ഉലമാക്കളാണ് പറയേണ്ടത്. ഉലമാക്കൾ പറഞ്ഞത് കൊണ്ടുവരും. നിങ്ങളുടെ ന്യായീകരണങ്ങൾ, നിങ്ങളുടെ പൈതൃകങ്ങൾ, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. മറിച്ച് സലഫിയ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ രീതി, അതനുസരിച്ച് അത് നന്നായി പഠിച്ചിട്ടുള്ള ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഹഖിന്റെ മാർഗം, അതാണ് സലഫിയ. ഇത് ഏത് വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കൽ നമുക്ക് നിർബന്ധമാണ്. നാട്ടിലിപ്പോ അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും എന്ന് വിചാരിച്ചിട്ട് ദീനിലെ ഹുക്കുമില്ലാതാവും. നാട്ടിൽ അവരെങ്ങനെ പ്രഖ്യാപിച്ചു, ഇവരിങ്ങനെ പ്രഖ്യാപിച്ചു, ഇവർക്കൊരു പെരുന്നാളായി, ഇവർക്ക് വേറെ പെരുന്നാളായി എന്നതുകൊണ്ട് ദീനിലെ ഈ ഹുക്കും ഇല്ലാതാകുന്നില്ല. അത് വ്യക്തമാക്കുക എന്ന ഉദ്ദേശമേ നമുക്കുള്ളൂ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഈ സംസാരവും ഈ കേൾവിയും അവങ്കൽ നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഹക്ക് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിനോട് ഒരിക്കലും പാടില്ലാത്ത താർക്കിക ബുദ്ധി ഇല്ലാതിരിക്കാനും മറ്റ് താല്പര്യങ്ങൾ കൊണ്ട്, എന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ട് ഹക്കിനെ എതിർക്കുന്ന ശൈലി ഇല്ലാതിരിക്കാനും അള്ളാഹു റബ്ബുൽ ആലമീൻ എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته.